ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ വെച്ചാണ് ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ ആരിക്കുന്നവളും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉയരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാന നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രസംഗപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രസംഗപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുസ്തകപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടാവും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഗുണവസ്ഥാനവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണതാവേ നിനക്ക് സ്തുതി, പാപികളാൻ അടിയാരോട് കരുണയെന്ന് മിശ്യ രാജാവേ നിനക്ക് സ്തുതി. വാർച്ചോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവശ്വ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, പടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടമനസ്സവും ഞങ്ങളെ രക്ഷിച്ചോളണമേ, എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപകറഞ്ഞു പറയുമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ നിസ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു, നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവായ സുമിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പുതുളഞ്ഞ ഗോറിയാമേ നമ്പുരാന്റെ അമ്മേ, പാവികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവം മരണം അപേക്ഷിച്ചോളണമേ. ആമേൻ. കാരുണ്യവാന സ്വർഗീയ ദൈവമേ, പരിസന്ധിയോടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അങ്ങയുടെ തിരുവചനം പഠിക്കുവാനും അതിലെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്ക് തന്ന അവസരത്തെ വാസ്തുവിക്കുന്നു. അവിടെ ഞങ്ങളെ വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ വന്നിരിക്കുന്ന അവസരങ്ങളും സമയങ്ങളും ഒക്കെയും ദൈവനാമഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് അവിടെ തിരുവചനങ്ങൾ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളുവാനും അതിനുള്ള താല്പര്യം ഞങ്ങൾ തന്നെ ഉണ്ടാകുക, രൂപപ്പെടുത്തി വെക്കുവാനും അതിനനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ വന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. പ്രത്യേകം ഈ പ്രസ്ഥാനത്തെ അവിടെ നിന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെയും ഇതിനുവേണ്ടി സഹായിക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നിന്റെ മുമ്പാ സമർപ്പിക്കുന്നു. ഈ കൂട്ടായ പ്രവർത്തനങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കണമേ. ഭദ്രാസനത്തെ ഓർക്കും, സഭയെ ഓർക്കുന്നു, ഭദ്രാസനത്തെ ഓർക്കുന്നു, സഭയെ ഭദ്രാസനത്തെ നയിക്കുന്ന പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളും തിരുമ്പ സമർപ്പിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, നിന്റെ മക്കളുടെ രൂപാന്തരപ്പെടുത്തണമേ. നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുവാനും അതിൽ കൂടി ഞങ്ങളെ തന്നെ ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് വിലയിരുത്തുവാനും അതിൽ കൂടി നന്മയുടെ പാതയിൽ വളരുവാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. എവിടെയെങ്കിലും കുറവുകളോ പിഴവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. നമ്മയുടെ പാത ഞങ്ങൾ കാണിത്തരണമേ. ഞങ്ങൾ നിന്നെ എന്റെ പിതാവിനെ എന്റെ പരിശുദ്ധാത്മാവിനെ എന്നോ നാളെ സൂചിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിന്റെ ഒരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. മറ്റ് ആമുഖങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ബൈബിൾ ക്വിസിന്റെ ഭാഗമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ശേഷം നമുക്ക് സമയപ്രവാചകൻ ഒന്നാം പുസ്തകമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന്റെ ആദ്യത്തെ നാലധ്യായത്തിന്റെ ക്ലാസ് നമ്മൾ എടുക്കുകയുണ്ടായി. വലിയ ഡീറ്റെയിൽ ആഴമായ സ്റ്റഡിയല്ല നമ്മൾ അഭ്യസിക്കുന്നത്, എങ്കിലും ഈ അധ്യായങ്ങളിൽ ഇതൊരു ചരിത്ര പുസ്തകമാണല്ലോ നമുക്കറിയാം. ചരിത്ര ന്യായാധിപന്മാരും രാജാക്കന്മാരുടെയും പ്രവർത്തന മേഖലകളുടെ ആരംഭവും ഉത്ഭവവും ഒക്കെ ചേർന്ന അവരുടെ പ്രവർത്തന ശൈലികളും ഒക്കെ ചേർന്ന അധ്യായങ്ങളാണ് അല്ലെ ചിന്തകളാണ് ഈ ചരിത്ര പുസ്തകത്തിൽ നമ്മൾ പ്രധാനമായിട്ട് വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് സമൂഹ പ്രവാചകന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളാണ്. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ഹന്നായിക്ക് ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് തന്റെ കണ്ണുനീര് കണഞ്ഞപ്പോൾ ആ കണ്ണുനീരിന്റെ ആഴം തിരിച്ചറിഞ്ഞ ദൈവം അമ്മയ്ക്ക് ഒരു അനുഗ്രഹീത സന്താനത്തെ ദാനമായിട്ട് കൊടുത്ത സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത്. ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതനേക്കാൾ അപ്പുറമായി ഒരു ദൈവിക സ്പർശനം ആ ചെറിയ ബാലന് സൗമ്യൻ എന്ന് പറയുന്ന കൊച്ചു ബാലന് ലഭിച്ചു എന്നുള്ളത് ദൈവത്തിന് ശബ്ദം കേൾക്കത്തക്കവണ്ണം, ശബ്ദം കേൾക്കുക മാത്രമല്ല ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെ പറ്റിയുള്ള ഒരു പ്രവചന അറിയിപ്പ് പോലും ലഭിക്കത്തക്കവണ്ണം ഒരു ദൈവിക കടാക്ഷവും ദൈവകൃതിയും ഈ സമയ മേൽവാറിലെ പെറ്റതായിട്ട് നമ്മൾ വായിച്ചു. ഇസ്രായേൽ ദേശത്തുണ്ടാകുന്ന അഹംപതനവും ശ്രദ്ധയില്ലാത്ത ജീവിത ശൈലിയും അവരുടെ തന്നെ നാശത്തിന് കാരണമാകും എന്നുള്ള ഒരു പ്രവചന നിർദ്ദേശം സർവശക്തനായ ദൈവം പ്രവാചകനേക്ക് കൊടുത്തു, ഈ ശമുവേൽ ബാലിന് കൊടുത്തു. അത് എലി പുരോഹിതനെ അറിയിച്ചു. പിന്നീട് നമ്മൾ വായിച്ചത് നമ്മൾ കണ്ടത് ഇസ്രായേൽ ജനം ഫിലിസ്തീനരുടെ മുമ്പാകെ തോറ്റോടി. ഇസ്രായേൽ ജനങ്ങളെ, ധാരാളം ജനങ്ങളെ ഫിലിസ്തീർ സംഹരിച്ചു കളഞ്ഞു. അതോടൊപ്പം തന്നെ എലി പുരോഹിതന്റെ രണ്ട് മക്കൾ ഹൊഫ്നി ഫിനഹാസ് രണ്ടുപേരെയും രണഭൂമിയിൽ വെച്ച് അവര് ഉന്മൂലവാസം ചെയ്തു. എലി പുരോഹിതൻ, അതൊക്കെ എലി പുരോഹിതന് സഹിക്കാമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമായി തോന്നുന്നത് ദൈവ സാന്നിധ്യം നടന്നു കിടക്കുന്ന ദൈവത്തിന്റെ പട്ടകം ഫിലിസ്തീനെ ഇസ്രായേൽ ജനങ്ങളെ പരാജയപ്പെടുത്തുന്നതിന്റെ കൂടെ അത് പിടിച്ചുകൊണ്ടുപോയി. അത് പ്രവാചകൻ പുരോഹിതനായ എലിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം പുരോഹിതന്റെ ബലം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ സാധ്യതയാണ്. അത് നഷ്ടപ്പെട്ടു പോയപ്പോഴ് പുരോഹിതന്റെ ബലം നഷ്ടപ്പെട്ട് പുറകോട്ട് തലയടിച്ചു വീട് മരിക്കുന്ന സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത്. അതോടൊപ്പം തന്നെ പുരോഹിതന് ഒരു കൊച്ചുമകൻ ലഭിക്കുന്നു. ആ ദുഃഖത്തിന്റെ ആഴമായ തലത്തിൽ ജനിച്ച ആ കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിന് യഹോവയുടെ മഹത്വം നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥമുള്ള ഈഖാബോധന പേരിട്ട് ആ മകനെ വിളിക്കുന്ന ഭാഗം കൊണ്ട് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചു. നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ശമുവേൽ പ്രവാചകന്റെ പുസ്തകം ഒന്ന് രോമൻ അഞ്ചാം അധ്യായം മുതലുള്ള 9 വരെയുള്ള അധ്യായങ്ങളാണ്. 5 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ന് ഞാൻ ചിന്തിക്കാൻ തക്കവണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞതല്ലോ, ഒരു ക്വിസ് എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ഈ അധ്യായങ്ങളിൽ കാണുന്ന ഒരു കഥ പോലെ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. രസകരമായ അല്ലെങ്കിൽ ആഴമായ ചില നമ്മൾ സ്പർശിക്കുന്ന ചില സംഗതികളുള്ള ഒരു പുസ്തകമാണ്. അപ്പം ഇത് ക്വിസ് എന്നതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തു നിന്ന് പ്രധാനപ്പെട്ട ചില ചിന്തകൾ നമ്മുടെ ചിന്തോജീവിതമായി നമുക്ക് എടുത്തുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതവുമായിട്ട് തന്നെ താരതമ്യം ചെയ്ത്, അല്ലെ നമ്മുടെ ആധ്യാത്മിക ജീവിതവുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മൾ ആത്മീയ ഒരു പരിവർത്തനത്തിന് വേണ്ടി ഈ വേദഭാഗം അല്ലെങ്കിൽ ഈ അധ്യായങ്ങളും ചിന്തകളും ഉപകരിക്കുമെന്ന് എന്റെ കർത്താവിൽ കണ്ടപ്പെടുകയാണ്. നമ്മളിന്ന് 5 അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് കാണുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ പട്ടകം ഫിലിസ്തീൻ കൊണ്ടുപോയി അത് അവരുടെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ട് വയ്ക്കുന്നതായിട്ടാണ് നമ്മൾ അതിന്റെ 5 അധ്യായത്തിന്റെ ആദ്യ ഭാഗം കാണുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ 5 അധ്യായത്തിന്റെ തുറന്ന് നമ്മൾ വായിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ പട്ടകം അവരുടെ ക്ഷേത്രത്തിൽ അവരുടെ ദേവന്റെ സമീപത്ത് കൊണ്ടുപോകുമ്പോൾ ആ ദേവനുണ്ടാകുന്ന മാറ്റമാണ്. മൂന്നാമതായിട്ട് കാണുന്നത് അവ ഈ ദൈവത്തിന്റെ പട്ടകം ആ ദേശത്ത് ചെല്ലുമ്പോൾ ആ ദേശത്തിനുണ്ടാകുന്ന മാറ്റം. ഈ പട്ടകം ആ ദേശത്ത് കൊണ്ടുപോകുന്നു, ആരാധിക്കുന്ന ആരാധനാലയത്തിൽ അവരുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കുന്നു. അത് കൊണ്ടുവെക്കുമ്പോൾ അതിന്റെ സാന്നിധ്യം, ആ ക്ഷേത്രത്തിലെ ദേവനുണ്ടാകുന്ന മാറ്റം, അതുപോലെ തന്നെ അതിന്റെ സാന്നിധ്യം ആ ദേശനിവാസികൾക്കുണ്ടായിട്ടുള്ള മാറ്റം, ഈ 2 കാര്യങ്ങളാണ് 5 അധ്യായത്തില് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഫിലിസ്തീർ ദൈവത്തിന്റെ പട്ടകമെടുത്ത് അതിനെ എബെനേസറിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. എബെനേസറിൽ നിന്നും അസ്തോദിലേക്ക് കൊണ്ടുപോയി. നമുക്കൊരു ചോദ്യം വരാം, എവിടെയാണ് എവിടെ നിന്ന് എവിടേക്കാണ് ഈ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പട്ടകം, സാക്ഷ്യപട്ടകം ഫിലിസ്തീർ കൊണ്ടുപോയെന്നുള്ളത്? അസ്തോദിലേക്കാണ് അവർ കൊണ്ടുപോയത്. അസ്തോദിൽ അവരെവിടെയാണ് ഈ ദൈവത്തിന്റെ പട്ടകം സൂക്ഷിച്ചതെന്നുള്ള ഒരു ചോദ്യത്തിന് 2 വാക്യത്തിൽ പറഞ്ഞു, ഫിലിസ്തീർ ദൈവത്തിന്റെ പട്ടകമെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് ദാഗോന്റെ അരികെ വെച്ചു. ഫിലിസ്തീനെ സംബന്ധിച്ചോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട ദേവനാണ് ദാഗോൻ എന്ന് പറയുന്നത്. അവരെല്ലാ വർഷവും വളരെ കാര്യമായിട്ട് ഈ വിശ്വസിക്കുന്ന ഒരു ഒരു ദേവനായിട്ടാണ് ദാഗോനെ പറയുന്നത്. അവരെ ഉത്സവം കൊണ്ടാടുകയും വളരെ ഭക്തിയോടുകൂടിയാണ് ഈ ദാഗോൻ ദാഗോനെ അവർ ആരാധിക്കുന്നത്. അവരുടെ വലിയൊരു ആരാധ്യ ദേവനാണ് ഈ ദാഗോൻ എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്തെ രസം എന്ന് പറയുന്നത് നമ്മള് ഈ ഫിലിസ്തീനെ, പക്ഷെ അവരൊരു നല്ല കാര്യം ചെയ്യുന്നത് ഈ ദൈവത്തിന്റെ പട്ടകം അവർ വളരെ കാര്യമായിട്ട് തന്നെ കരുതി എന്നുള്ളത് അവർക്കറിയാം. കാരണം അത് അവരതിനെ ഈ പട്ടകത്തിന്റെ പ്രാധാന്യം അവർക്കറിയാം. കാരണം അതാണല്ലോ നമ്മൾ ഈ 4 അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചതാണ് ഈ ഫിലിസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തില്, ഇസ്രായേലിന് ഫിലിസ്തീനുമായിട്ട് തോക്കും എന്നുള്ളൊരു ഘട്ടം വരുന്ന സമയത്ത് അവർ ഈ പെട്ടകം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ പെട്ടകം എടുത്തുകൊണ്ട് വരുമ്പോൾ വളരെ ആർക്കോടുകൂടിയാണ് അവരെ പെട്ടകം സ്വീകരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്. അപ്പൊ ഫിലിസ്തീൻ പറയുന്നുണ്ട്, അയ്യോ ഇത്ര വലിയ ആർക്കും ബഹളം ഉണ്ടാകാനായിട്ട് ഇസ്രായേൽ എന്ത് സംഭവിച്ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ആ പെട്ടകം അവരുടെ മധ്യത്തിലുണ്ട്. അപ്പോഴത്തേക്ക് ആ ഫിലിസ്ത്യ സമൂഹം മുഴുവൻ ഭയന്നുവർത്തുന്നാണ് പറയുന്നത്. അയ്യോ നമ്മൾ എന്ത് ചെയ്യും, ആ ദൈവം എന്ന് പറയുന്നത് സമസ്ത ദൈവങ്ങളെക്കാളും ശക്തിയുള്ളവനാണ്, ഫറവോനെയും അവരുടെ സൈന്യങ്ങളെയും ഇസ്രായേലിനെയും മുഴുവൻ പരാജയപ്പെടുത്തിയ ജീവനുള്ള ശക്തിയുള്ള ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനം ഈ ഫിലിസ്ത്യനെ ഭയപ്പെടുന്നുണ്ട്. പക്ഷെ അവരുടെ കൂടെ ചില ആളുകൾ അവരെ ശക്തിപ്പെടുത്തി, എന്നാൽ അവരെ ഈ അവരുടെ ഒന്നിച്ചുള്ള കൂട്ടായ പ്രവർത്തനം ഇസ്രായേൽ ജനങ്ങളെ പരാജയപ്പെടുത്തി. എങ്കിൽ തന്നെയും അവരുടെ ഉള്ളിൽ ഈ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ശക്തിയെ പറ്റി ഒരു വലിയ ബോധ്യമുണ്ട്. ആ ബോധ്യം ഉള്ളത് കൊണ്ടാണ് അവർ ആ പെട്ടകമെടുത്ത് ഒരു നിസ്സാരമായ സ്ഥലത്ത് കൊണ്ട് വെക്കാതെ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അവരുടെ ക്ഷേത്രത്തിന് അവരുടെ ദൈവത്തിന്റെ സമീപത്ത് കൊണ്ട് ഈ ദൈവത്തിന്റെ സാക്ഷ്യ പെട്ടകം വെച്ചു എന്നുള്ളതാണ്. ഈ സാക്ഷ്യ പെട്ടകം വെച്ചപ്പോൾ അവിടെ ഉണ്ടായ സംഭവമാണ് നമ്മൾ വാചിക്കുന്നത്, വളരെ രസകരമാണ്. ഈ സാക്ഷ്യ പെട്ടകം വെച്ചു കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അവർ നോക്കുമ്പോൾ അവര് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവരുടെ ശക്തിയുള്ള ദൈവം, അവരുടെ ആരാധ്യ പുരുഷനായ ഈ ദാഗ് എന്ന് പറയുന്ന ദൈവം, ഈ ഇസ്രായേലിന്റെ ദൈവത്താടിൽ നിന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ സാഹ്യപട്ടണത്തിന് കാവിണ്ണി വീട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യം അവർ ധരിച്ചു, ഒരു പക്ഷേ ചിലപ്പോഴ് ഈ വിഗ്രഹം ചിലപ്പം പാകപ്പിഴ കൊണ്ട് പോലും താഴെ വീണതായിരിക്കാം. അവരത് എന്നറിയാമോ, പഴയപോലെ തന്നെ ആ വിഗ്രഹം എടുത്ത് പൂർവ്വസ്ഥാനത്ത് തന്നെ എടുത്ത് വെച്ചു. ഇതിന്റെ അവർ പോയി പിറ്റേ ദിവസം അവര് അന്വേഷിക്കുമ്പോൾ കാണുന്നത് വീണ്ടും ആ വിഗ്രഹം മറിഞ്ഞ് വീണ്, ഇത് പഴയതുപോലെ തന്നെ, പഴയപോലെ അല്ല, വീഴുക മാത്രമല്ല, ആ വിഗ്രഹത്തിന്റെ പല ഭാഗങ്ങളും കൈപ്പത്തുകളും ഒക്കെ ഒന്നരപ്പടി മേൽ മുറിഞ്ഞു കിടക്കുന്നതായിട്ട് അവർ കാണുകയാണ്. അതുകൊണ്ട് അവർ ഭയപ്പെട്ടു, കാരണം അവരുടെ ദേവന്റെ നിസ്സാരതയാണ് അവര് കണ്ടെത്തിയത്. ഇത് ഈ ചിന്ത നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സത്യദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് വിശ്വസിക്കും, നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലും ഒക്കെ അപ്പുറമാണ്. ഞാൻ ഓർക്കുന്നത്, ഞാൻ ഈ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തില് നമ്മൾ ഈ കോഴിക്കോട് നിന്ന് ഈ വയനാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയൊരു ചുരമുണ്ട്. ആ ചുരം വഴി ചെന്ന് കയറുന്ന സ്ഥലത്തിന് വൈത്തിരി എന്ന് പറയും. വൈത്തിരി ഒരു പക്ഷേ ചിലർക്കൊക്കെ അതറിയാം, നല്ല വളരെ നല്ല രസകരമായ നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതിയിൽ ഏറ്റവും ഉല്ലാസം ലഭിക്കുന്ന ഒരു സ്ഥലമായി വയനാട് എന്ന് പറയുന്നത്. നല്ല എപ്പോഴും നല്ല തണുപ്പുള്ള സ്ഥലമാണ്, ഇവിടെ തന്നെ പ്രകൃതിയില്ലെങ്കിലും വളരെ സുന്ദരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, ഒരുപാട് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വൈത്തിരി എന്ന് പറയുന്നത് വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ്. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ വൈത്തിരിയോട്ടാണ് ചെല്ലുന്നത്. അവിടെ നമുക്ക് നമ്മുടെ അറബയുടെ ഒരു പിന്നെ ഒരു സ്ഥലമുണ്ട്, ഒരു കുന്നുണ്ട്. ആ കുന്ന് മുഴുവൻ തേയിലക്കാടുകളാണ്. അവിടെ നമ്മളൊരു ദേവാലയമുണ്ട്. ഞാൻ അവിടെ അത് പഴയ കാലത്ത് ഉള്ളൊരു ദേവാലയമല്ല, അടുത്ത കാലത്ത് കുറച്ചുകാലായുള്ളൂ ആ ദേവാലയം അവിടെ ഉണ്ടായാലും. അപ്പൊ ഈ ദേവാലയത്തിന്റെ ഓപ്പോസിറ്റായിട്ട് വർഷങ്ങളോട് പഴയ ഒരു ഒരു അമ്പലമുണ്ട്. ഒരു അമ്പലവും ഒരു ദേവിയുടെ വിഗ്രഹവും ഒക്കെ ചേർന്നത് ഇതിന്റെ ഒരു നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഒരു ദർശനം നമ്മൾ കാണുമ്പോൾ ആ റോഡിന്റെ ഓപ്പോസിറ്റായിട്ട് വരും. വളരെ പ്രസിദ്ധിയേറിയ ഒരു അമ്പലവും വിഗ്രഹവുമാണ്. ഒരുപാട് പടവുകളൊക്കെ കയറി, ഇതിലെ 18-ാം പടി എന്ന് പറയുന്നത് പോലെ പടവുകളൊക്കെ കയറി, വളരെ വലിയ പ്രസിദ്ധമായ വൈത്തിരിയിലെ വലിയൊരു ഉത്സവം നടക്കുന്ന ഒരു 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 അമ്പലവും വിഗ്രഹവും ഒക്കെ ചേർന്ന ഒരു ഉത്സവ കേന്ദ്രമാണ് അവിടെയാണ്. പക്ഷേ ഈ നമ്മുടെ ഒരു പള്ളി അവിടെ വന്ന് അവിടെ ആരാധന തുടങ്ങിയ പിന്നെ ആ വിഗ്രഹത്തിനും അല്ലെങ്കിൽ ആ ഉത്സവത്തിലേക്ക് ഒരുപാട് ക്ഷയിച്ചു എന്ന് പറയുന്നത്. ആ പഴയ കാലത്തെ ആളുകളുടെ സാന്നിധ്യമോ ഒന്നും അവിടെ ഇല്ല. എപ്പോഴും അതിങ്ങനെ ഓരോ വർഷം കഴിയുന്നതോറും അവർ ഉത്സവമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് ഇപ്പൊ ഒന്നുമല്ലാത്തൊരു സ്ഥലങ്ങളിലേക്ക് അത് വന്നു എന്ന് പറയാനായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിപ്പോഴൊക്കെ കാണാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ പള്ളി അത് നല്ല രീതിയിൽ അത് വളർന്നു വരുന്നുണ്ട്. നമ്മുടെ ആളുകളൊന്നും തീരെ ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ ആ പള്ളി നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. പക്ഷെ ആ അമ്പലം ഒക്കെ ഇങ്ങനെ ക്ഷയിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല, ഞാൻ പലപ്പോഴും കണ്ടു എന്റെ ഇടവകയുടെ കൈപ്പുട്ടൂർ സെന്റ് ജോസഫ് പള്ളി, അതിന്റെ തൊട്ട് ആ പള്ളിയൊക്കെ ആദ്യം ഉണ്ടാകുന്നതിന് മുമ്പ് അവരുടെ ഈ ഹൈന്ദവ ഗ്രൂപ്പിലെ വാണിയമാർ പറഞ്ഞ ഗ്രൂപ്പുണ്ട്, അവരുടെ ഒരു അമ്പലം, ചെറിയൊരു അമ്പലം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് വലിയ വലിയ അമ്പലമായിട്ട് മാറി. ആ സമയത്ത് അവിടെ ഒരു പള്ളി നമ്മളെ പണിയുന്നതുമായിട്ട് കാല് വെച്ച് പള്ളിയൊക്കെ വെച്ചു. ഒരു ദേശീയ പ്രശ്നമൊക്കെ ഉണ്ടായി. പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് നമ്മുടെ പരിശുദ്ധനായ അന്ന് പരുവല ത്രിവേദിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടുള്ളത്. കുംഭോൺ നിരണ മദ്രാസിന്റെ പ്രവർത്തന പോലീസ് പരുവല ദേശീയ പ്രശ്നം ഉണ്ടായപ്പോഴൊരു ഒരു ജാതി ബഹളങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ ത്രിവേദിയും അവരുടെ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഒക്കെ മുകളിലുള്ള ഒരു ആളെ വിളിച്ചുകൊണ്ട് വന്നു. ഈ രണ്ടാളുകളെ വിളിച്ചുകൊണ്ട് വന്നതിൽ ചർച്ചയൊക്കെ നടന്നു. ചർച്ചയൊക്കെ നടന്ന അവസരത്തില് അവര് പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ അന്നത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അന്നത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക രീതിയിൽ ഹൈന്ദവർ കൂടുതൽ ശക്തി ഉള്ള ഒരു കേന്ദ്രമാണ് അവിടെ. പക്ഷെ എങ്കിലും ഈ പള്ളിയിൽ വന്നപ്പോൾ പർവ്വതത്തിൽ വേദിയും അവരുടെ ആളുകളായിട്ട് സംസാരിച്ചതിന് ശേഷം പർവ്വതത്തിൽ പറഞ്ഞു, ഏതായാലും ഇതൊരു രണ്ടും ദൈവത്തെ വിളിക്കുന്ന സ്ഥലമാണല്ലോ, ഏതായാലും പള്ളി ഇവിടെ നിൽക്കട്ടെ, അതും അവിടെ നിൽക്കട്ടെ, നിങ്ങളെ വിഷമിക്കേണ്ട, നന്മ ഏതുണ്ടോ അതും നിലനിൽക്കും, അല്ലാത്ത നമുക്ക് കൂടും എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരിവർത്തിന് വേണ്ടി കയ്യിലിരുന്ന സ്ലീവ എടുത്ത് അമ്പലത്തിന്റെ ഭാഗത്ത് നോക്കി ഒന്ന് ആശീർവദിച്ചതായിട്ട് അത് പറയാം. പഴയ ആളുകൾ വളരെ വൈകാരികമായിട്ട് പറയാറുണ്ട്, നല്ലത് അവിടെ നിൽക്കും അല്ലാത്തത് പൊക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് കിഴക്കോട്ട് അമ്പലത്തെ നോക്കിയിട്ട് ആശീർവദിച്ചിട്ട് പറഞ്ഞു അതങ്ങ് പൊക്കോളും എന്ന് പറഞ്ഞു. ഒരു പക്ഷെ അത് കേൾക്കുമ്പോൾ ഇപ്പോഴും കണ്ണീര് വരുന്നൊരു സംഭവമാണ്. അധികം താമസിക്കാതെ തന്നെ ആ അമ്പലവും വിഗ്രഹങ്ങളും എല്ലാം തകർക്കപ്പെട്ടു. അവിടെ ഇപ്പൊ അമ്പലവുമില്ല, കെട്ടിടവും ഒന്നുമില്ല, അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സത്യ ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ഒരു മറ്റൊരു ശക്തിക്കും നിലനിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതിന്റെ വലിയൊരു ഇങ്ങനെ ഒത്തിരി ഇത് ഞാൻ പലരീതിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ സത്യദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ, അപ്പൊ ഞാൻ എപ്പോഴും ഈ ഇതൊരു സാക്ഷ്യപ്പെട്ടകഥ വാസ്തവത്തില് ഈ സാക്ഷ്യപ്പെട്ടകൾ എന്ന് പറയുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്. നമ്മള് എബ്രായലേഖനം പഠിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്, അതിനകത്തുണ്ട് സാക്ഷ്യപ്പെട്ടകൾ. വല്ല നിക്ഷേപിത ചെപ്പും മുളവുകൊണ്ട് ഒരു അഹറോൻ വഴിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി അല്ലേ, അഹറോന്റെ പള്ളത്തെ വഴിയും ദൈവത്തിന്റെ നിയമപ്പെട്ടിയും മല്ല ഇട്ട പാത്രവും, ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ സാക്ഷ്യപ്പെട്ടകത്തിലുള്ളത്. വാസ്തവത്തിൽ ഈ സാക്ഷ്യപ്പെട്ടകം എന്ന് പറയുന്നത് ഈ ജീവനില്ലാത്തൊരു സംഗതിയാണ്. ആ അത് പതിന മരം കൊണ്ട് ഒരു പണിക്കാരൻ രൂപപ്പെടുത്തിയ ഒരു രണ്ടര കുളം നീളവും ഒന്നര കുളം വീതിയും ഒക്കെ ഉള്ള ഒരു അളവുകൊണ്ട് പണിഞ്ഞൊരു ഒരു 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 വസ്തുവാണ്. അതിനകത്തുള്ളത് ഈ പറയുന്ന മൂന്ന് സംഗതികളാണ്. അതൊന്നും ജീവനുള്ളതൊന്നും അല്ലെങ്കിലും ശരീരത്തിൽ നോക്കി അതിന്റെ ശക്തി എന്ന് പറഞ്ഞ് നോക്കി ജീവനില്ലാത്തൊരു വസ്തുവായിട്ടും അതിന്റെ ശക്തി നമ്മൾ തുടർന്ന് നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ ദേവന് നാശമുണ്ടായത് മാത്രമല്ല ആ ദേശത്തുള്ള ജനങ്ങൾക്ക് മുഴുവൻ രോഗങ്ങളാ ശക്തമായ ബാധ അവരിൽ ഉണ്ടായെന്നുള്ളതാണ്. അപ്പം അവിടെ എല്ലാ ആളുകൾക്കും അവിടെ പറയുന്നുണ്ടല്ലോ, നമ്മൾ വേദഭാഗം വായിക്കുമ്പോൾ മൂന്ന് രോഗത്താൽ ആ ജനങ്ങളെ മുഴുവൻ ബാധിച്ചു. എന്ത് രോഗം അറിയിച്ചാൽ എന്തോ ഒരു അവരെ ഒരു ശക്തമായ ബാധയാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ ക്ഷുദ്രജീവികൾ എലിപോലുള്ള ജീവികള് ആ ദേശത്ത് മുഴുവൻ നാശം വിതച്ചു എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് സംഗതികള് അവിടെ ഉണ്ടായി. അവർക്ക് ആദ്യം ഒരു സംശയം തോന്നിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായെന്നുള്ളത്. പക്ഷെ അവർക്ക് മനസ്സിലായി അത് സത്യദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടായെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഒരു ഒരു മനുഷ്യനിർമ്മിതമായ ചില സംഗതികൾ അതിൽ ദൈവം വസിച്ചപ്പോൾ അതിന് വലിയൊരു ശക്തി ഉണ്ടായെന്നുള്ളത് നമ്മൾ അപ്പം ഈ ദൈവിക സാന്നിധ്യത്തിന്റെ പ്രാധാന്യം ഒന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഈ മൂന്ന് നിയമത്തിന്റെ പെട്ടകവും നിയമപ്പെട്ടിയും അതുപോലെ തന്നെ മല്ലായിട്ട പാത്രവും അഹറോന്റെ തളർത്ത വഴി മൂന്ന് സംഗതികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു 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 വസ്തു ആ ദേശത്തുണ്ടായപ്പോൾ ആ ദേശത്ത് ഉണ്ടായ നാശം അല്ലെങ്കിൽ ഉണ്ടായ പ്രതികൂല സാഹചര്യമാണ്. ഇപ്പൊ ജീവനില്ലാത്ത ഒരു വസ്തു ഈ ദൈവത്തിന്റെ ശക്തി പ്രവഹിച്ചപ്പോൾ ദൈവ സാന്നിധ്യമുള്ള സ്ഥലമായിട്ട് മാറി. അപ്പൊ ഞാൻ ഇത്ര ഇത് വിശദീകരിച്ച് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരാധനാലയത്തിന്റെ പ്രാധാന്യം നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഈ പലപ്പോഴും ചിലര് ഈ ദൈവത്തെ നമ്മുടെ പിതാക്കന്മാര് ഭൂസ്മ ചെയ്ത് വിശദീകരിച്ച ഇത് മഹാപുരോഹിതനായ അഹറോന് മോശയുടെയൊക്കെ സാന്നിധ്യത്തില് ശുദ്ധീകരിച്ച സംഗതിയാണ്. അവര് മനുഷ്യരാ, പക്ഷെ അത് പുരോഹിതനാണ്. പുരോഹിതന്മാരിൽ കൂടി ദൈവത്തിന്റെ ശക്തി പ്രവഹിച്ചത് ശുദ്ധീകരിക്കപ്പെട്ടതാണ്. അപ്പൊ പുരോഹിതന്മാരിൽ കൂടി ശുദ്ധീകരിക്കപ്പെട്ട വസ്തുക്കളാണ് നമ്മൾ ആരാധനയും ആരാധന ആലയങ്ങളും ഒക്കെ. അതിന് പ്രസക്തി എന്നുള്ളത് നമ്മൾ വളരെ കാര്യമായി ചിന്തിക്കേണ്ടതാണ്. ഒരുപക്ഷെ നമ്മൾ അത്ര പേര് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് നമ്മള് എനിക്ക് അത് സംശയമാണ്. കാരണം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അശുദ്ധമായ കാര്യങ്ങൾ പറയാനൊന്നും അറിയില്ലാത്ത നമ്മളിലൊക്കെ പല ആളുകളും ഒക്കെ നമ്മളിതിനെ പറ്റി കൂടുതൽ ബോധ്യത്തോടുകൂടി ചിന്തിക്കണ്ടയാ. അതിന്റെ സുഖിക്കുന്ന പുരോഹിതനാണെങ്കിലും ചുറ്റുപാട് നിൽക്കുന്ന സുശ്രൂഷകരാണെങ്കിലും അല്ലെങ്കിൽ ആരാധിക്കാൻ നിൽക്കുന്ന ജനസമൂഹവും ഒക്കെ ആ ഒരു വിശ്വാസത്തോടും ആ ഒരു ഭയത്തോടും ഒക്കെ അതിനെ കാണുമ്പോൾ അതിൽ നിന്നുള്ള നന്മ നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ അതിന് വലിയ പ്രസക്തിയില്ലാതെ നമ്മൾ അതിനെയൊക്കെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ദോഷവും നമ്മളെ കൊണ്ടാവുന്നുള്ളതിനകത്ത് യാതൊരു വലിയ വളരെ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ആത്മീയ കാര്യങ്ങളെ അശുദ്ധിയോടെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉണ്ടായ നാശങ്ങളൊക്കെ നമ്മുടെ സഭയിലും നമ്മുടെ അറിവിലും ഒക്കെ ഒരുപാട് ആളുകൾ അതിന്റെ തിക്ക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ട്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യേണ്ടതിനെ കൈകാര്യം ചെയ്യേണ്ടത് പോലെ കൈകാര്യം ചെയ്യാത്തതുകൊണ്ട്. അപ്പം ദേവാലയത്തിലും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ശക്തിയുണ്ട്. ആ ശക്തി ഒന്ന് നമ്മൾ ഉൾക്കൊള്ളണമെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മള് പരിശുദ്ധ സ്ലീവ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പി സി ഓർവച്ചന സ്ലീവയുടെ പ്രാധാന്യം ഒക്കെ വളരെ കാര്യമായിട്ട് പറയുകയുണ്ടായി, അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരിക്കുന്ന സ്ലീവയുടെ സാന്നിധ്യം അത് ഇവിടെയുണ്ടോ അവിടെയൊക്കെ വിജയമുണ്ട്. ഏത് ഒരിക്കലും പിശാചിൽ എടുക്കാൻ പറ്റാത്ത ഒരു ഒരു വസ്തുവാണ് സ്ലീവ എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരിക്കലും നമുക്കറിയാം ഈ സിനിമകളിൽ പോലും നമ്മൾ കാണുമ്പോഴും ഈ പുരുഷന്റെ മുമ്പിൽ പരാജയപ്പെടുന്ന ശക്തികളായിട്ടാണ് സിനിമകളിൽ പോലും ആളുകൾ ഈ പുരുഷനെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ അത്ര പോലും പ്രാധാന്യം ഈ ക്രൈസ്തവരെന്ന് അറിയപ്പെടുന്ന പെന്തിക്കോസ് പോലെയുള്ള ഗ്രൂപ്പുകൾക്കൊന്നും മനസ്സിലാകുന്നതിൽ നിന്നുള്ള ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യമാണ്. അച്ഛൻ കഴിഞ്ഞ പ്രാസാദ പി സി ഓർക്ക് പ്രസവിച്ചതാണ്. പുരുഷനെ അപമാനിക്കുന്ന ആളുകളാണ് പല ആളുകളും. ഇതുപോലുള്ള ദൈവസാന്നിധ്യം നടന്നു നിൽക്കുന്ന ചില അടയാളങ്ങളുടെ ആത്മീയ സേവനം, അപ്പൊ ഈ പറയുന്നതൊക്കെ അതുപോലൊക്കെ തന്നെ ഉള്ളൂ. ഈ സമാഗമന കൂടാരോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഈ കുരിശ് പോലൊക്കെ തന്നെ ഉള്ള ദൈവസാന്നിധ്യം നടന്നു നിൽക്കുന്ന ചില സംഗതികളാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയും അതിന് കൊടുക്കേണ്ട ബഹുമാനം അതിനെ കൊടുക്കുകയും ചെയ്യണം എന്നുള്ളത് സന്ദർഭവശാല് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർക്ക് സംഭവിച്ചത് ഒരു മൂലരോഗം ബാധിച്ചു തുടങ്ങി. അപ്പൊ അവരെന്ത് ചെയ്തെന്നറിയാമോ, അവര് ചെയ്തത് അവര് എങ്ങനെ ഈ സംഗതി അത് മാറ്റണം, അവിടെ നിന്ന് മാറ്റണം എന്നുള്ളൊരു ആലോചന അവരിലുണ്ടായി. അവർ ഫിലിസ്തീയ ദേശത്തുള്ള പ്രഭുക്കന്മാരെയും ഒക്കെ വിളിച്ചുകൂട്ടി അവർ ചർച്ച ചെയ്തു. ചർച്ച ചെയ്തിട്ട് അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അത് ഈ ദേശത്ത് നിന്ന് കാണിക്കാൻ കുഴപ്പം, ഫിലിസ്തീനിൽ തന്നെയുള്ള മറ്റൊരു ദേശത്തേക്ക് അവർ കൊടുക്കാനായിട്ട് ഗസ് എന്ന് പറയുന്ന ദേശത്തെ കൊണ്ടുപോകാൻ തക്കവണ്ണം അവർ തീരുമാനിച്ചു. അങ്ങനെ ഗസ് ദേശത്ത് കൊണ്ടുചെന്നു. ഈ ഗസ് ദേശത്ത് കൊണ്ടുചെന്നപ്പോ അവിടെ സംഭവിച്ചത് എന്നറിയാമോ, ഈ സെയിം സംഭവം അവിടെ ഉണ്ടായി. അവിടെ ജനങ്ങൾക്കൊക്കെ മഹാമാരി ഉണ്ടായി, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, ഇതുപോലുള്ള നാശങ്ങളൊക്കെ ദേശത്ത് വിളിച്ചു. അപ്പം ജനങ്ങളെല്ലാം ഭയപ്പെട്ടു, അവർ വീണ്ടും ഫിലിസ്തീൻ പ്രമുഖന്മാരെ വിളിച്ചു. ഈ സമാധാനവും കൂടാരം ഒക്കെയും അവിടെ നിന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ കാട്ടുവെട്ടകം അവിടെ നിന്നും കൊണ്ടുപോകണം ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ചെയ്തത് അവർ മൂന്നാമത് ചെയ്തത് അവിടെ തന്നെ എക്കളോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തക്കണം തീരുമാനിച്ചു. എക്കളോൺ എന്ന ദേശത്ത് കൊണ്ടുപോയപ്പോഴും ഇത് തന്നെ സംഭവിക്കുകയാണ്. ജനങ്ങളൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളോട് മരണപ്പെട്ടു, ദേശത്ത് മുഴുവൻ നാശം വന്നു. അങ്ങനെ 7 മാസം ഈ ഫിലിസ്ത ദേശത്ത് ഈ സാക്ഷ്യപട്ടകം അവിടെ ചെറുതിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഈ സാക്ഷ്യപട്ടകം ഇവിടെ നിന്ന് മാറ്റത്തക്കോണം എങ്ങനെ ഒരു ആലോചന യോഗം അവർ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ചിന്ത വന്നപ്പോൾ അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചു. പിന്നെ അവരത് ബേസ്റ്റേവിയർ എന്ന് പറയുന്ന ആളുകളുടെ ആ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം തീരുമാനിക്കുന്ന അത് ഇത്തരം ചിന്തകളാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമ്മളൊന്ന് ആ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോഴും യഹോവയുടെ പെട്ടകം 7 മാസം ചെറിയ പ്രദേശത്തുണ്ടായിരുന്നു. ചിലപ്പോൾ മണ ചോദിക്കാം എത്ര നാള് അല്ലെങ്കിൽ എത്ര നാളുകള് ഈ പ്രദേശത്ത് യഹോവയുടെ പെട്ടകം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ 7 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. 7 മാസം കഴിഞ്ഞപ്പോൾ അവർ ചെയ്തത് പ്രമുഖന്മാര് അവരുടെ പുരോഹിതന്മാരെയും അതുപോലെ തന്നെ പ്രശ്നക്കാരെ വരുത്തി. പ്രശ്നക്കാരെന്ന് പറയുന്നതിനും ബഹളം ഉണ്ടാക്കുന്നവരെന്നല്ല, ഈ പ്രശ്നം വെച്ച് നോക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി ഈ ദേശത്തുണ്ടാകുന്ന നാശം എന്താണ്, നാശത്തിന് കാരണം എന്താണ്, ഈ സത്യദൈവമായ ഇസ്രായേലിന്റെ സത്യദൈവമായ യഹോവയുടെ സാന്നിധ്യം മൂലം ഉണ്ടാകുന്ന മഹാമാരിയാണോ അതാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ആലോചന അവര് വരുത്തി. അവരൊരു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി സാക്ഷ്യപട്ടകം മൂലമാണ് ആ ദേശത്ത്, കാരണം സത്യദൈവം ദൈവത്തിന്റെ സാന്നിധ്യം നടന്നു നിൽക്കുന്ന സാക്ഷ്യപട്ടകം തൊടാനും അത് സ്പർശിക്കാനും അത് കൊണ്ടുവെക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വിശുദ്ധിയുള്ള ആളുകൾ കൈകാര്യം ചെയ്യേണ്ടതും ഏറ്റവും വിശുദ്ധിയുള്ള സ്ഥലത്ത് വെക്കേണ്ടതുമാണ്. അത് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരും അന്യ ദൈവങ്ങളുടെ ദേശത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാശം എല്ലായിടത്തും ഉണ്ടാകും എന്നുള്ളത് ഈ പ്രശ്നക്കാര് പുരോഹിതന്മാര് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ അവർ തീരുമാനിച്ചു എന്ത് ചെയ്യണം, ഈ പെട്ടകം പെട്ടകവും അത് അതെല്ലാം കൂടെ തിരിച്ച് ഇസ്രായേൽ ദേശത്തേക്ക് തിരിച്ചു കൊണ്ടെത്തിക്കണം എന്നുള്ള തീരുമാനം അവിടെ വന്നു. ഞാൻ സന്ദർഭോചിതമായിട്ട് പറയട്ടെ, ഈ ദൈവത്തിന്റെ സാക്ഷ്യപട്ടകത്തിന്റെ ശക്തിയെ നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യം നമുക്ക് കറണ്ട് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ റൂമുകളിൽ നമ്മുടെ ഈ സിറ്റിയിലൊക്കെ ഓരോ പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ നമ്മുടെ കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കറണ്ട് അല്ലെ കൊടുക്കുമ്പോൾ സ്പർശിക്കുമ്പോഴേ കറണ്ട് അടിക്കും നമുക്ക്. പക്ഷെ നമുക്കത് കാണാനായിട്ട് കഴിയത്തില്ല. പക്ഷെ എത്രയോ വിദൂരത്ത് നിന്ന് ലഭിക്കും ഉത്പാദിപ്പിക്കുന്ന കറണ്ടാണ് ഒരു വലിയ ചെറിയ വയർ വഴി കോഡ് വഴി എത്രയോ ദൂരത്തുള്ള ആളുകൾക്കും അതിന്റെ ശക്തി ലഭിക്കുന്നത്. അപ്പം ഈ കറണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും അത് സ്പർശിക്കുമ്പോൾ അതിന്റെ പവർ നമുക്കറിയാൻ പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ സാക്ഷ്യപട്ടകത്തിന്റെ അതിനെ സ്പർശിക്കേണ്ട ദൈവത്തിന്റെ ആർക്കും അതിനേക്കാൾ വലിയ ശക്തിയാണ്. അത് ഒരു ദേശം തിരുന്നാൽ മതി, ആ ദേശം തിരിക്കുമ്പോൾ അതിനെ ബഹുമാനത്തോടെ സ്വീകരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് നന്മയും അതിനെ ബഹുമാനത്തോടെ സ്വീകരിക്കാത്ത ആളുകൾക്ക് അതിന്റെ നാശവും ഉണ്ടാകുന്നുള്ളതിന്റെ വലിയൊരു തെളിവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അവരങ്ങോട്ട് തീരുമാനിച്ച് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ആലോചന വന്നു. അപ്പം അവര് പുരോഹിതന്മാരും അവർ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം ചെയ്യും. മൂന്നാം വാക്യത്തെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസംഗം ഏതായാലും നമ്മൾ പിടിച്ചെടുത്തു, നമ്മൾ ചെയ്തത് വലിയ തെറ്റാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അത് വെറുതെ കൊടുത്തയക്കാതെ അത് നമുക്ക് ഒരു പ്രായശ്ചിത്തമായിട്ട് അത് അത് കൊടുത്തയക്കണം. അതുപോലെ തന്നെ അതിന് സൗഖ്യം എങ്കിൽ മാത്രമേ അത് സൗഖ്യം വരത്തുള്ളൂ എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് അത് അത് ചെയ്യുന്നത്. അപ്പം പ്രായശ്ചിത്തം നമ്മൾ ചെയ്യണം, അതുപോലെ തന്നെ അതിനൊപ്പം ഒരു സമ്മാനവും അത് കൊടുത്തയക്കാനായിട്ട് അതിനോട് ചേർന്ന് കൊടുത്തയക്കണം എന്നാണ് നമ്മുടെ അവര് പ്രശ്നത്തിന് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. കളറിലുള്ള പശുക്കളെ എടുത്തുകൊണ്ട് ആ പശുക്കളുടെ പേര് ഇത്രേ ഫിലിസ്തീനത്തിലുള്ള പ്രഭുക്കന്മാരുടെ എണ്ണത്തിൽ നടക്കാവുന്ന പൊന്നുകൊണ്ട് 5 മൂലക്കുരുവും പൊന്നുകൊണ്ട് 5 എലിയും മൂലക്കുരുവും എലിയുമാണ് ആ ദേശത്തുണ്ടായ പ്രധാന ബാധകളുടെ 2 അടിസ്ഥാനം. അപ്പോ അതിന്റെ ആ എലിയും മൂലക്കുരുവിന്റെ അടയാളമായിട്ടുള്ള അടയാളം സ്വർണം കൊണ്ട് പൊന്നുകൊണ്ടുണ്ടാക്കി ആ പൊന്നും ഇതിനോട് പ്രതിമ ഉണ്ടാക്കി ഇതിനോട് ചേർത്ത് കൊടുത്തയക്കണം എന്നൊരു തീരുമാനം അവിടെ കൊണ്ടുവന്നു. നമ്മള് 7-ാം വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി, ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി. കാരണം ദൈവത്തിന് വേണ്ടി ആകുമ്പോൾ ഏറ്റവും പുതിയ ഏറ്റവും നിർമ്മലമായ രീതിയിൽ അത് ചെയ്യണം. അവർ ബഹുമാനത്തോട് തന്നെ അത് ചെയ്തു, പുതിയ വണ്ടി ഉണ്ടാക്കി. മുഖം വെച്ചിട്ടില്ലാത്ത മുഖം വെച്ചിട്ടില്ലാത്ത പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടില്ലാത്ത മറ്റു മുഖങ്ങളൊന്നും കയറാത്ത കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടി വെച്ച് കെട്ടി അവരുടെ കിടാങ്ങളെ അവിടെ നിന്ന് മാറ്റി അവരുടെ വീട്ട് മറ്റവരുടെ വീടുകളിൽ കൊണ്ടുപോയിട്ട് അതിന്റെ മുകളില് മറ്റൊരു വണ്ടി കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിൽ ഈ പറയുന്ന സമ്മാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവരൊരു അടയാളം വെച്ചതാണ്, ഈ പശുക്കളെ ഈ സമാഗമനം കൂടെ ഈ സാക്ഷ്യവട്ടം വെച്ച് നമ്മളിങ്ങനെ അയക്കുന്നു. ഇത് ഏത് ദേശത്ത് അവർ സ്വന്തം ദേശമായ ബേർഷേബയിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ സാക്ഷ്യവട്ടകം മൂലമാണ് ഈ ദേശത്തിന് നാശം ഉണ്ടായത്. അഥവാ അത് പോകാതെ തിരിച്ച് നമ്മുടെ ദേശത്തേക്ക് തന്നെ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം അതുകൊണ്ടല്ല, സ്വാഭാവികമായിട്ടാണ് ഉണ്ടായത്. അങ്ങനെ ഒരു അടയാളം വെച്ചുകൊണ്ട് ഈ സാക്ഷ്യവട്ടകം അതിന്റെ മുകളിൽ കുറിവെച്ചവരെ കാത്ത് നോക്കിയിരുന്നു. നോക്കുമ്പോൾ ഈ സമാഗമന കൂടാരവുമായിട്ട് ഈ പശുക്കൾ പോകുന്നത് ഈ ബേർഷേബ എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ ആ ഒരു വഴിയിലേക്കാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പിന്നെ ഈ സാക്ഷ്യപ്പെട്ടവരുടെ സാന്നിധ്യം മൂലമാണ് അവർക്ക് കൂടുതൽ നാശം ഉണ്ടായെന്നുള്ളതിനെ പറ്റി തെളിവ് അവർക്ക് ഉണ്ടായി. അങ്ങനെ ഇത് കേട്ടിവിട്ടു, അതിന്റെ പുറകെ അവർ പോവുകയും ചെയ്തു. അങ്ങനെ ഈ സാക്ഷ്യപ്പെട്ടവർ വഹിച്ചുകൊണ്ട് ഈ പശുക്കൾ ചെന്ന് ചേർന്നത് ബേർഷേബയിൽ എന്ന് പറയുന്നത് ബേർഷേബയുടെ സമൂഹത്തിലേക്കാണ്. അവിടെ ഗോതമ്പ് കൊയ്യുന്ന ബേർഷേബ ആളുകൾ ഉണ്ടായിരുന്നു. അവർ തലതീർത്ത് നോക്കുമ്പോൾ പെട്ടകം വരുന്നത് കണ്ടു അവർ സന്തോഷിച്ചു. അങ്ങനെ ഈ പെട്ടകം വന്ന് നിന്നത് എവിടാന്നറിയാമോ? ഇവിടെ പറയുന്നുണ്ട് യോശുവയുടെ വയലിൽ ചെന്ന് നിന്നു. ഇവിടെ ചോദിക്കാം 14-ാം വാക്യത്തില് യഹോവയുടെ സാക്ഷ്യപട്ടകം വഹിച്ചുകൊണ്ട് പോകുന്ന വണ്ടി അവിടെ ചെന്നത് എവിടെയാണ്? ബേർഷേബയായ യോശുവയുടെ വയലിൽ ചെന്ന് നിൽക്കുകയായിരുന്നു. ബേർഷേബയായ യോശുവയുടെ വയലിൽ ചെന്ന് നിൽക്കുകയായിരുന്നു. ഈ ദേശത്തേക്കാണ് അവർ കയറ്റി അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ ബേർഷേബയിലേക്കാണ് അവർ കയറ്റി അയച്ചത്. അപ്പൊ അവിടെ വയലിൽ ചെന്നു, അവിടെ വലിയൊരു കല്ലുണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടി കീറി പശുക്കളെ യഹോവയ്ക്ക് കോപയാകാൻ കഴിച്ചു. അങ്ങനെ ലേവിയുടെ യഹോവയുടെ പെട്ടകവും പൊന്നുരുപ്പടികളുള്ള ശല്യവും ഇറക്കി ആ വലിയ കല്ലിന് മേൽ വെച്ചു. ബേർഷേബയിൽ അന്ന് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും ദഹനയാഗങ്ങളും അർപ്പിച്ചു. പക്ഷെ നമുക്കറിയാം അവർക്ക് പോലും സ്പർശിക്കാൻ പറ്റാത്ത ഒരു ഒരു ശക്തിയാണ്. കാരണം ഈ പെട്ടകം കൈകാര്യം ചെയ്യാനോ അത് സ്പർശിക്കാനോ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ലേവിയരും അല്ലെങ്കിൽ പുരോഹിതന്മാരും അല്ലെങ്കിൽ ലേവി വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ബേർഷേബയുടെ അവിടെ 19-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട് ഈ ബേർഷേബയർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുകൊണ്ട് അവർ തൽസരണം അവർ മരണപ്പെട്ടു, അവരെ സമുഹരിച്ചു എന്നാണ് പറയുന്നത്. ഒന്ന് നോക്കിയേ ഉള്ളൂ ജനങ്ങൾ മുഴുവൻ മരണപ്പെട്ടു. അവർ ജനത്തിൽ 50,700 പേരെ സമുഹരിച്ചു എന്നാണ് പറയുന്നത്. അത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടി ഈ സാക്ഷി പെട്ടകത്തെ നോക്കിയതേ ഉള്ളൂ. നോക്കിയപ്പോൾ തന്നെ അവർ മരണം. കാരണം അത്ര വന്ന ശക്തിയുണ്ട്. അവിടെ പറയുന്നത് ദൈവസാന്നിധ്യം നടന്നു നിൽക്കുന്ന ആ സാക്ഷ്യപ്രസംഗത്തിന്റെ ശക്തിയെ പറ്റിയുള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾ ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത്. കാരണം ഈ ഇന്നത്തെ നമ്മളെ കാലഘട്ടത്തിൽ നമുക്ക് താരതമ്യം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യേണ്ടത് അതിന് വിളിക്കപ്പെട്ട ആളുകളും ഒരുക്കപ്പെട്ട ആളുകളും വേണം. നമുക്കറിയാം, സന്ദർഭോചിതമായിട്ട് പറയട്ടെ, നമ്മുടെ വിശുദ്ധ കുർബാന നമ്മൾ കണക്കാക്കുന്നത് ഏറ്റവും പരിശുദ്ധമായിട്ടാണ്. എനിക്ക് നമ്മുടെ ആ സമയം അത്രയും പരിശുദ്ധമായിട്ട് വിശുദ്ധ കുർബാന കൈകാര്യം ചെയ്യുന്ന ഒരു സഭകളും ഇല്ല. നമുക്കറിയാം, നമ്മുടെ ആളുകളൊന്നും കയ്യിലൊന്നും കൊടുക്കുന്നത് ഒരുങ്ങി വിശുദ്ധിയോട് പ്രാർത്ഥിച്ച് വരുന്നവർക്ക് അതരങ്ങളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാ കത്തോലിക്കരൊക്കെ ഓസ്തി കൈ കൊടുക്കുന്നുണ്ട്, ആശുപത്രിയിൽ അത് രോഗികളെ കെട്ടിലൊക്കെ അവിടെ എല്ലാം കൂടെ കൊടുക്കുന്നുണ്ട്, കൈലി കൊടുത്തു എങ്ങനെ വേണേ അത് ജീവിക്കാം. ഇപ്പൊ സിഎസ്ഐ സമയത്തൊക്കെ ആണ് ഇപ്പൊ പെണ്ണുങ്ങളാ കുർബാന ചൊല്ലി കഴിഞ്ഞിടങ്ങിയ സിഎംഎസ് കോളേജില് ഒരു സ്ത്രീ വനിതാ ബിഷപ്പാണ് വിശുദ്ധ കുർബാന ആളുകൾക്കൊക്കെ കൊടുക്കുന്നത്, എങ്ങനെ വേണേലും അവർക്ക് കഴിക്കാം. പക്ഷെ നമ്മുടെ സഭയുടെ ഒരു രീതി അതല്ല. നമ്മുടെ സഭയിലെ ആളുകൾക്കൊന്നും സാധാരണക്കാർക്കൊന്നുമല്ല, പുരോഹിതന്മാരെ മാത്രമേ അത് ചെമ്മാത്തന്മാരോ അല്ലെങ്കിൽ ആ രീതി വരുന്നവർക്ക് പോലും അവകാശപ്പെട്ടിട്ടില്ല. പുരോഹിതന്മാർക്ക് മാത്രമേ ഉള്ളൂ അത് സ്പർശിക്കാനും കൊടുക്കാനുള്ള അവകാശം. എന്താ അവരിൽ വിശുദ്ധർ എന്നുള്ള അർത്ഥത്തിലല്ല, അത് ഒരുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാ, ദൈവത്താൽ ചുമതലപ്പെട്ടവരാ. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു പ്രാധാന്യം? കാരണം സമൃദ്ധനായ ക്രിസ്തുവിന് അത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്, ദൈവത്തിന് അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഒരു പ്രാധാന്യത്തോടുകൂടി അതിനെ നമ്മൾ ദൈവത്തോടുള്ള അമിതമായ ആഴമായ ഭക്തിയും വിശുദ്ധിയും പ്രാധാന്യം ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യമായിട്ട് അതിനെ കണക്കാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വല്യപ്പച്ചന്മാർ വല്യപ്പച്ചന്മാർ കുർബാനയ്ക്ക് ഭക്ഷിക്കാൻ വരുമ്പോഴത്തേക്കുള്ള ആ ഒരുക്കവും ആ പ്രാർത്ഥനയും ആ ഭയപ്പെട്ടോടുകൂടിയുള്ള ആ മിപ്പും ഒക്കെ, പക്ഷെ നമ്മുടെ ആളുകൾ എത്ര പേര് അത്ര പ്രാധാന്യം കണക്കാക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇത് ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. കാരണം കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ 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 തീഷ്ണവും അസ്ഥിക്കടുത്തതുമാണ്. അതിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ ഒരു ബോധ്യവും ഭയവും വിശ്വാസവും പൗലോസ്ലിയൊക്കെ തന്റെ ലേഖനത്തിലൊക്കെ വിശുദ്ധിയുള്ളവർക്കും വേണ്ടിയിട്ടുള്ളവർക്കും അത് നൽകപ്പെടുന്നു എന്നൊക്കെയുള്ള ഭാഷകളൊക്കെ പൗലോസ്ലിക പോലും അതിനെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ശിഷ്യന്മാരൊക്കെ അതിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്. കാരണം ആ അത്രമാത്രം തീവ്രതയുണ്ട്. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമുക്കറിയാം പെന്തിക്കോസ്തവകളൊന്നും ഈ ആദ്യകാലങ്ങളിൽ കുർബാനയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഓർത്തോസഭകളൊക്കെ കുർബാന കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതൊന്നും ഇല്ലാതെ ഞങ്ങൾക്കും ഒക്കെ തന്നെ മനസ്സിലാക്കിയപ്പോൾ അവർ കുർബാനയെ കൊടുക്കാനായിട്ട് തുടങ്ങി. ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം ഞാൻ പറയുന്നത്, കഴിഞ്ഞ കുറെ നാൾ മുമ്പ് ഈ കുമ്പനാട് വെച്ച് ഈ കുർബാന കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജീപ്പില് കുറെ പാസ്റ്റർമാര് വഴിയെ പോയവർക്കൊക്കെ ബ്രെഡ് മുറിച്ചു കൊടുത്തതായിട്ട് ഞാൻ ഒരു ഞാൻ പലർത്ത് വായിക്കാനും കേൾക്കാനും ഒക്കെ ഇടയായി. ഒന്ന് ഓർത്തു നോക്കിയേ എത്രമാത്രം ദയനീയമായ സ്ഥലത്തിലാണ് അവരൊക്കെ പല അംഗങ്ങളും പല ആളുകളും. അതിന്റെ പിന്നാലെ ചില ആളുകളൊക്കെ പോകുമ്പോഴേ നിങ്ങളത് ചിന്തിക്കേണ്ടതാണ്. ഇല്ല കർത്താവ് പറയുന്നുണ്ട് വിലയേറിയ മുത്തുകളെ കന്നികൾ കിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഇത് വിശ്വാസമൊക്കെ അസംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തോ നമുക്ക് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ദൈവാധീനമുണ്ട്, നമ്മുടെ സഭയൊക്കെ ഇതിനെ കാണുന്നത് ഏറ്റവും തീഷ്ണമായിട്ടാണ്. അർഹിക്കപ്പെടാത്ത പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അർഹിക്കപ്പെടാത്ത ആളുടെ കരങ്ങളിൽ പോലും അതിനെ നമ്മൾ കൊടുക്കത്തില്ല. ത്രയോ വിശുദ്ധിയോടെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നത് അതിന്റെയൊക്കെ അടിസ്ഥാനം ഇവിടെയാണ്. കാരണം ഇത് ദൈവം തന്നെ ഏറ്റവും പരിശുദ്ധമായിട്ടാണ് ദൈവിക കാര്യങ്ങളെ കണക്കാക്കാനായിട്ട് മറ്റേ ആളുകളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത്രമാത്രം തീഷ്ണതയുണ്ട്. നമുക്കറിയാം അഹോനെ ചുമതലപ്പെടുത്തുമ്പോൾ അവരെ കഴുകി ശുദ്ധീകരിച്ച് എത്രയോ പ്രസക്തിയോടുകൂടിയാണ് ഈ അധിവിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥിക്കാനും രൂപമർപ്പിക്കാനും ഒക്കെ ഈ അഹോനെ കൊണ്ടെടുപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അത്രമാത്രം പ്രാധാന്യം അതിനുണ്ടെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു പോകുന്നത് നമ്മളൊരു ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ. നമ്മൾ ആറാം അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ കുറെ ആളുകൾ അവിടെ ദേശപേരുള്ള ആളുകൾ മരണപ്പെട്ടു. അപ്പം അവര് ഒരു തീരുമാനിച്ചു അത് അവർക്കും ഈ സാക്ഷ്യപ്പെട്ടത് കൊണ്ടുപോകണം. അവസാനം അവർ തീരുമാനിച്ചത് കിജിയത്ത് യയ്യാരി നിവാസികളുടെ അടുക്കിലേക്ക് ദൂതന്മാർ അയച്ചിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇത് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏഴാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴ് ശമുവേലിന്റെ ഉപദേശ പ്രകാരം ഇസ്രായേൽ ജനം മിസ്പയിൽ വെച്ച് യഥാർത്ഥമായിട്ട് അനുഭവിക്കുന്നു. കിരിയത്ത് യയ്യാരി എന്ന സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോകാനുള്ള പ്രതികരണം ചെയ്യുന്നു. പിന്നെ ശമുവേൽ പ്രാർത്ഥിച്ച ഫലസ്തീനെ പരാജിതരാകുന്ന സംഭവമാണ് നമ്മൾ ഏഴാം അധ്യായത്തിൽ വായിക്കുന്നത്. നമുക്ക് ആ ഭാഗം നോക്കാം. അത് ആദ്യ ഭാഗത്ത് പറയുന്നത് കിരിയത്ത് യയ്യാരി നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മകനായ ഏലയാസാറിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിനെ ശുദ്ധീകരിച്ചു. ഏലയാസർ അബീനാദാബും ഏലയാസറും ഒക്കെ ഒരു പുരോഹിത വംശത്തിൽപ്പെട്ട ആളുകളാണ്. അതിനു മുമ്പ് വരെ അതുമായിട്ട് ബന്ധപ്പെട്ടവരും അതെ നോക്കിയവരും പോലും സഹകരിക്കപ്പെട്ടു. നമുക്കറിയിച്ചപ്പോഴാണ് അവിടുത്തെ ആളുകൾ വന്ന് കിരിയത്ത് യയാരി എന്ന് പറയുന്ന നിവാസികളുടെ അടുത്ത് വന്നേച്ച് അമീരാബാദിന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ അവരുടെ നിർദ്ദേശ പ്രകാരം അത് ഏലയാസറിന്റെ അമീരാബാദിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ മകനായ ഏലയാസറിനെ പിന്നെ ശുദ്ധീകരിച്ചു യഹോവയുടെ പട്ടകം സൂക്ഷിക്കത്തക്കവണ്ണം. ഹലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കേട്ടാൻ? ഓക്കെ, അങ്ങനെ അബീനാബിന്റെ വീട്ടിൽ അത് കൊണ്ടുപോയി. അപ്പൊ നമ്മളെ ചോദിക്കാം, യഹോവയുടെ സാക്ഷ്യപ്പെട്ടകം ബേത്ലഹേമിൽ നിന്നും എവിടേക്കാണ് കൊണ്ടുപോയത്? കിര്യത്ത് യയാരീമിൽ ആകെ വീട്ടാണ് കൊണ്ടുപോയത്, അബീനാബിന്റെ വീട്ടില്. അബീനാബിന്റെ വീട്ടില് ഈ സാക്ഷ്യപ്പെട്ടകം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ആരെ? അദ്ദേഹത്തിന്റെ മകനായ ഏലയാസറിനെ. ഇവരെ ശുദ്ധീകരിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഈ കിര്യത്ത് യയാരീമിൽ ആ ഇദ്ദേഹത്തിന്റെ വീട്ടില് 20 സംവത്സരം ആ പെട്ടകം അവിടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ഈ വാസ്തവത്തില് ഇങ്ങനെയൊക്കെ ഈ ഫിലിസ്ത്യ ദേശത്ത് വാസ്തവമൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴും ഇസ്രായേൽ ജനങ്ങള് ഈ ഫിലിസ്ത്യരുടെ അനുഭവത്തിൽ തന്നെ കഴിയുക. അവര് വളരെ ഗതികൾക്കും പ്രയാസപ്പെട്ടും ഒക്കെ കഴിയുക. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് ഈ ആളുകൾക്ക് ഒരുപാട് ദുഃഖമുണ്ടായി. കാരണം ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ടായതിന് കാരണം, ഒന്ന്, അവരെ അടിമകളായിട്ട് ഒരു സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്നു. രണ്ട്, അവർക്ക് ദൈവ സാന്നിധ്യത്തിൽ ആരാധിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം പഴയതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കത്തക്കോളം ഒരു ക്രമീകരണമായ രീതി ഇല്ലാതെ പോകുന്ന ഒരു ദുഃഖത്തിലാണ് ഈ ജനങ്ങൾ കഴിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവര് ശൗബേൽ പ്രവാചകന്റെ അടുത്ത് പോയി സങ്കടം ബോധിപ്പിക്കുന്നുണ്ട്. അവര് 70 സംവത്സരം കഴിഞ്ഞു. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയുടെ വിലപിച്ചു. മൂന്നാമത്തെ വാക്യത്തിൽ പറ അപ്പോൾ ശൗബേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോര പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവരെ മാത്രം സേവിക്കുകയും ചെയ്യാൻ, എന്നാൽ അവൻ നിങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും വിടുവിക്കും എന്ന് പറഞ്ഞു. അതുവരെ അവർ അന്യദൈവങ്ങളെയൊക്കെ ആരാധിക്കുകയും അതിൽ നിന്നും അവർക്ക് ഒരു സംതൃപ്തിയും സന്തോഷവും അവർക്ക് ഉണ്ടാകില്ല. അങ്ങനെ അവർ ദുഃഖത്തോടെ കഴിഞ്ഞ് യഹോവയുടെ അവർ നിലവിളിച്ചു. നിലവിളിച്ചപ്പോഴാണ് ശൗബേൽ അത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. പക്ഷെ പരിഹാരം ഒന്നേ ഉള്ളൂ. ഒന്നാമതായത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിലുള്ള അന്യ ദൈവങ്ങളെ സമൂഹത്തിൽ ഇല്ലാതാക്കി കളയുക. രണ്ടാമത്, സത്യ ദൈവത്തിന്റെയൊക്കെ തിരിയുക, അവരെ മാത്രം സേവിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താല് ഫിലിസ്ത്യരുടെ കേന്ദ്രത്തും സർവശക്തനായ ദൈവം നിങ്ങളെ മോചിപ്പിക്കും. ഈ ഒരു ആശയം നമ്മുടെ രക്തജീവിതവുമായിട്ടൊക്കെ വളരെ താരതമ്യത്തിൽ ചിന്തിക്കാം. നമ്മളെ വിഗ്രഹാരാധന പോലെ നമ്മൾ ആരാധിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. ക്ഷരമാണെങ്കിലും ആഭരണമാണെങ്കിലും വേറെ വസ്ത്രം എന്ത് തന്നെ ആയിക്കോട്ടെ, ദൈവത്തെക്കാളപ്പുറമായിട്ട് കരുതുന്നതെല്ലാം വിഗ്രഹാരാധനയാണ്. അപ്പം അതിനെയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ട് അതിനപ്പുറമായിട്ട് സത്യദൈവത്തെ ആരാധിക്കാനും സ്നേഹിക്കാനും സേവിക്കാനും നമ്മൾ ആരംഭിച്ചാല് നമ്മുടെ വ്യക്തി ജീവിതത്തില് ഈ ഇതുപോലെ ഇതിൽ നിന്ന് ലഭിക്കുന്ന അടിമ ദുഃഖത്തെ വിമോചിപ്പിച്ച് വലിച്ചെറിയാനായിട്ട് കഴിയും. ഒരു പൗലോസിലേക്ക് നമ്മൾ ആവർത്തിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിൽ സന്തോഷം എന്ന് പറയുന്നത് യഥാർത്ഥമായ സന്തോഷം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയും. പോകട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ഉപദേശം ശൗബേൽ പ്രവാചകൻ ഇവിടെ കൊടുക്കുകയാണ്. അങ്ങനെ ശൗബേൽ പ്രവാചകൻ 5 പറയുന്നത്, ശൗബേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അവിടെയാണ് ഒരു ധീരനായ ആത്മീയ നേതാവിന്റെ സാന്നിധ്യത്തിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഇവിടെ ശൗബേൽ പ്രവാചകൻ അവരെ വിളിച്ചിട്ട് പറയുകയാണ്, എല്ലാ ഇസ്രായേലിനും മിസ്പയിൽ കൂടുവിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും. ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് നമ്മൾ അവിടെ തിരിച്ചറിയുന്നത്. നമ്മളെ ചിന്തിക്കേണ്ടതാണ് ഒരു ആത്മീയ പിതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തി. നമുക്കറിയാം പ്രബലത്തിന് വേണ്ടിയാണെങ്കിലും അതുപോലെ ജീവിച്ച പിതാക്കന്മാരുടെയൊക്കെ അവരൊക്കെ സഭയുടെ നിർബന്ധങ്ങളായിട്ട് ജീവിച്ചവരാ. ജനങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ അടുത്ത് ചെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന സ്വസ്ഥതയും ഇന്നും പരബലത്തിന് വേണ്ടിയൊക്കെ അനുസരണമായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. പല ആളുകളുടെയും മനസ്സിൽ ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, അക്രൈസ്തവരുടെ പോലും മുസ്ലിങ്ങളുടെ പോലും മനസ്സിൽ പരബലത്തിന് വേണ്ടി ഒരു ജീവനുള്ള ശക്തിയായി ജീവിക്കാനായിട്ട് കാരണം അതുകൊണ്ട് തന്നെ ചില ദൈവപുരുഷന്മാരുടെ സാന്നിധ്യത്തിന്റെ ശക്തിയാണ്. നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും, ഉറപ്പുള്ളൊരു സ്ഥലമാണ് നമ്മൾ അവിടെ കേൾക്കുന്നത്. പക്ഷെ പ്രാർത്ഥിക്കണമെങ്കിൽ, ആ പ്രാർത്ഥനയുടെ ശക്തി ലഭിക്കണമെങ്കിൽ ഒന്നിനുടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 6 അവർ മിസ്സിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം അവർ ഉപവസിച്ചു. വെള്ളം കോരി ഒഴിച്ചെന്ന് പറയുമ്പോൾ അവരെ കഴുകി ശുദ്ധീകരിച്ചു എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ടാണ്. വെള്ളം ശരീരത്ത് ഒഴിക്കുക എന്ന് പറഞ്ഞാല് അവരെ കഴുകി വെടുപ്പാക്കി എന്നുള്ളതാണ്. എന്നിട്ട് അവര് ആ ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുമെന്ന് അവിടെ വെച്ച് പറഞ്ഞു. 3 അവർ ചെയ്തു. 1, അവരുടെ ശരീരത്തെ മുക്തമായിട്ട് കഴുകി അവരെ വെടിപ്പാക്കി ശുദ്ധീകരിച്ചു. 2, അവർ ഉപവസിച്ചു. മൂന്നാമതായിട്ടുള്ള മനസ്സ് കഴുകി ശുദ്ധീകരിച്ചു. മനസ്സ് കഴുകുക എന്ന് പറഞ്ഞാൽ പശ്ചാത്താപത്തോട് അവർ ഏറ്റു പറഞ്ഞു, എന്നാൽ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ആഴമായ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ തന്നെ കഴുകി വെളിപ്പാക്കുക, നിശുദ്ധി ധരിക്കുക. രണ്ട്, ദൈവമുമ്പാകെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് ചെയ്ത പാപങ്ങളെ പറ്റി ദൈവസമ്മതി ഏറ്റു പറയുക. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിന് തന്നെ ഒരു വിജയം ഉണ്ടാകും. നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്നത്, അതിന്റെയൊക്കെ അപ്പുറമായ ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ഈ വേദമാസം നമ്മൾ മനസ്സിലാക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ മൂന്ന് നോമ്പ് നമ്മളെ കഴിഞ്ഞു. ശരിക്കും ഈ മിക്കവാറും നമ്മുടെ സ്വാമിവിശ്വാസികളൊക്കെ വളരെ കാര്യമായിട്ട് നോമ്പ് നോക്കും. മൂന്ന് നോമ്പ് കാരണം മൂന്ന് ദിവസം അല്ലേ ഉള്ളൂ, ഇനി വരാൻ പോകുന്ന അമ്പൂർത്തി നോമ്പാം, എത്ര പേര് നോക്കുന്നുള്ള ദൈവത്തിന് മാത്രം അറിയാം. നമ്മളൊക്കെ വളരെയധികം ബുദ്ധിപൂർവ്വം, വളരെ യുക്തിപൂർവ്വം, സൗകര്യപൂർവ്വം നമ്മൾ ഈ അമ്പൂർ നോമ്പിനെ വളരെ വിശദമായിട്ട് വിഭാവിച്ചിട്ടുണ്ട്. ആദ്യത്തെ പത്ത്, അവസാനത്തെ പത്ത്, കാരണം നമുക്ക് വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നത്. അതല്ല നമ്മുടെ ലൈഫിന്റെ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ പിതാക്കന്മാരെങ്കിലും ചെയ്തത് ആരെങ്കിലും ഒന്നോ രണ്ടോ തവണ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ് വന്നത് അല്ലിട്ട് സഭയുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു പിതാക്കന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് കിട്ടിയ ദൈവദർശനത്തിന്റെ ഭാഗമാണ്. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെങ്കിൽ, പാർന്നില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ ആവണം എന്നുള്ളതിന്റെ ഒരു 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 മെഡിസിൻ ചാർട്ട് അവർ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്, ഒരു സ്പിരിച്വൽ മെഡിസിൻ ചാർട്ട്. ആ മെഡിസിൻ, സ്പിരിച്വൽ മെഡിസിൻ ചാർട്ടിന്റെ ഭാഗമാണ് ഈ നമ്മുടെ സഭയിൽ ഈ നോമ്പിന്റെ ദിനങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അത് പാലിക്കുന്ന ആളുകളുടെ ജീവിതം കാണുമ്പോൾ അറിയാം, അല്ലെങ്കിൽ അതിനെ നിഷ്ഠയോടെ കണക്കാക്കുന്ന ആളുകളുടെ ജീവിതം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. നമ്മുടെ പള്ളികളിൽ എത്ര പേരുണ്ട് സഭയിലെ ഈ അഞ്ചു നോമ്പുകളും വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ആളുകൾ. ഏതെങ്കിലും ഒരാളുകൾ നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം കാണുമ്പോൾ തന്നെ അത് പ്രതിഫലിക്കുന്നുണ്ട്. ആ നോമ്പിൽ നിന്ന് ലഭിക്കുന്ന സാന്നിധ്യവും അതിൽ നിന്ന് ലഭിക്കുന്ന ദൈവഗ്രഹങ്ങളുമൊക്കെ ഞാൻ സമർപ്പോചിതമായിട്ട് ആ ഒരു വാക്യം എന്റെ മനസ്സിൽ കണ്ടതുകൊണ്ട് നിങ്ങളോടൊന്ന് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ ജനങ്ങൾ പരാജയത്തിന്റെ അനുഭവത്തിൽ വന്നപ്പോൾ ദൈവപുരുഷൻ പ്രവാചകൻ അവർക്ക് കൊടുത്ത ഒരു വലിയ ഒരു 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 നിർദ്ദേശമാണ്, നിങ്ങൾ ഒരുമിച്ച് കൂടി ശരീരം മുഴുവൻ കഴുകി വെളുപ്പാക്കിക്കൊണ്ട് ഉപവസിച്ച് നിങ്ങൾ ചെയ്ത പാപങ്ങളെ ഏറ്റു പറയുക. ഈ പാപങ്ങളെ ഏറ്റു പറയുന്ന പറയുന്നത് വലിയൊരു പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. അത് കുംഭകാരനെ പറ്റി മറ്റപ്പോഴെങ്കിലും പറയുമ്പോൾ ഞാനോ അല്ലെ ഫിസിയോളജിനെ പറ്റി വിശദീകരിക്കും, വേണമുള്ള സമയമില്ല. ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന സംഗതിയാണ് വേദദിവസത്തിൽ എത്രയോ ഭാഗത്തുണ്ട് ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ആരോഗ്യമൊക്കെ ഭയങ്കര സംശയമാണ്. ഇപ്പൊ അച്ഛനോട് എങ്ങനെ എന്നൊക്കെ പറയുന്നത്, ഇത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എങ്ങനെ അച്ഛന്റെ മോഹത്തേക്ക് നോക്കുന്നത് എന്നൊക്കെയുള്ള, അല്ലെ അച്ഛനോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ പാവമല്ല ബോധിക്കപ്പെടുമോ. ചിലരുടെയൊക്കെ ധാരണ, ഓ ഞാൻ പാവമേ ചെയ്തിട്ടില്ല, എന്നേക്കാ പാവി അച്ഛൻ പിന്നെ. ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ ഈ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയൊക്കെ അങ്ങ് സ്വയമായിട്ട് ന്യായീകരിച്ച് പരിഹരിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളെയൊക്കെ. പക്ഷെ വേദപുസ്തകത്തിന് ശേഷം ചില സഭകളും അതിനെ വളർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വലിയ കാര്യമൊന്നുമില്ല, ഇല്ല പറഞ്ഞ സഭകളും ഉണ്ട്. പക്ഷെ വേദപുസ്തകം പുതിയ ദൈവത്തിലാണെങ്കിലും പഴയ ദൈവത്തിലാണെങ്കിലും എത്ര പ്രാധാന്യത്തോടു കൂടിയാണ്. നമ്മുടെ കർത്താവ് ഉയർത്തിന് മുമ്പും തന്റെ കഷാനുഭവത്തിന് മുമ്പും ഒക്കെ ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് കൊടുത്ത ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കെട്ടുവാനും അഴിക്കുവാനും ഉള്ള ഒരു ചുമതല. ഈ നോമ്പിന്റെ കാലഘട്ടം അതാകുമ്പോൾ വളരെ കുറച്ച് പേരെ കൊണ്ട് കുമ്പസാധിക്കുമായിരിക്കും, ചിലവരൊക്കെ പൊതുവാക്കിയിരിക്കാനായിട്ട് കുമ്പസാധിക്കുന്നതാണ്. പക്ഷെ അതൊന്നുമല്ല, നല്ല വളത്തോടുകൂടി ഒരുക്കത്തോടുകൂടി പാവം ഏറ്റു പറയുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ അതിൻ്റെതായ ഒരു നിർമ്മലതയും ഒരു സൗന്ദര്യവും പറവയും കൈതന്യവും ഒക്കെ ഉണ്ട്. പോകട്ടെ, നമ്മൾ കാര്യമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. അങ്ങനെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ അവർ ചെയ്തു. ശമുവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേലൊക്കെ ന്യായവാദം ചെയ്തു. അവരുടെ അദ്ദേഹം നമുക്കറിയാം ശമുവേൽ പ്രവാചകന്റെ ന്യായാധിപനാണ്. ന്യായവാദം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റുകളും അവരുടെ ഏറ്റു പറഞ്ഞു അവരുടെ തെറ്റുകളും ശരികളും ഒക്കെ കേട്ടുകൊണ്ട് അവർക്ക് ന്യായവാദം ചെയ്തു എന്നുള്ളതാണ്. അവിടെ പറയുന്നത് വ്യക്തമായിട്ടാണ് അവരുടെ ഒരു ക്രിയേറ്റ് പറഞ്ഞു. പിന്നെ ശമുവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേലിനോട് ന്യായവാദം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാം, ശമുവേൽ പ്രവാചകൻ പുരോഹിതനാ, അച്ഛനാ, പട്ടക്കാരനാ, പട്ടക്കാരന്റെ ജോലിയാണ് ചെയ്തത്. പട്ടക്കാരനോട് അവരെ പാപം ഏറ്റു ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ പാപം ഏറ്റു പറഞ്ഞു എന്ന് പറഞ്ഞാൽ പട്ടക്കാരനോട് ആ പാറ്റ് പാപം ഏറ്റു പറഞ്ഞു അവർക്ക് അദ്ദേഹം ന്യായപാലനം ചെയ്തു എന്ന് പറഞ്ഞു. ഓരോ വ്യക്തികൾക്കും ന്യായപാലനം ചെയ്തു, അവരെന്ത് പാപം ചെയ്തോ അതിനനുസരിച്ച് അവർക്ക് ഉപദേശം ചെയ്തു കൊടുത്തു, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. പുരോഹിതന്റെ മുമ്പായുള്ള ഒരു കുംഭസാരത്തെ പറ്റി തന്നെയാണ് വിശദീകരിക്കുന്നത്. നമ്മളുടെ സഭയെ എന്ത് കാര്യമായിട്ട് അതിനെപ്പറ്റി ചെയ്യുന്നത്, പരിശുദ്ധമായ നോമ്പിൽ ഉപവസിച്ചുകൊണ്ട് കഷാനുഭവമായിട്ട് എടുക്കുന്ന അവസരമൊക്കെ അപ്പോഴത്തേക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പാവമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിക്കുന്നു. തുടരെ ശുദ്ധീകരണം ലഭിച്ചു എന്നുള്ളത് തന്നെ, ആ ശുദ്ധീകരണം ലഭിച്ചതിന് ഏറ്റവും വലിയ അടയാളമാണ് അവർക്ക് ഉണ്ടായ വിജയം എന്ന് പറയുന്നത്. അത് തുറന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ ഒന്നിച്ചുകൂടി ന്യായ അവരെ കുമ്പ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ തന്നെ വായിക്കാം, ശമുവേൽ പ്രവാചകൻ പുരോഹിതനായ ശമുവേലച്ചൻ അവരെ കുമ്പസാരിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് ആ വേദഭാഗത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇസ്രായേലിന്റെ ശമുവേലിനോട് നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മനുഷ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത് എന്ന് പറഞ്ഞു. നോക്കണം ആ ഒരു ആത്മ ഒരു ദൈവപുരുഷന്റെ സാന്നിധ്യത്തിൽ നിലപ്പിക്കുന്ന ശക്തി ദൈവത്തോട് പറയുകയാണ്. എന്തോ പിന്നെ ഇസ്രായേൽ ജന ഫിലിസ്തീൻ ജനങ്ങളും ഞങ്ങളെ പരാജയപ്പെടുത്താതിരിക്കാൻ തക്കവണ്ണം ദൈവത്തോടുള്ള അങ്ങയുടെ പ്രാർത്ഥന മതിയാക്കരുത് എന്ന് കരഞ്ഞ് ഈ പുരോഹിതനായ അല്ലെങ്കിൽ പ്രവാചകനായ സമൂഹൽ പ്രവാചകനോട് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. അവിടെ പറയുന്നുണ്ട്, അപ്പോൾ സമൂഹൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ കോപം കഴിച്ചു. സമൂഹൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു, യഹോവ ഉത്തരമറളി. ജനങ്ങള് പട്ടക്കാർ അച്ഛനെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു, ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രവാചകൻ എന്ത് ചെയ്തു? വിശുദ്ധ കുർബാന ചൊല്ലി. വിശുദ്ധ സർവാകോപം കഴിക്കൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പഴയ ദിവസത്തിലെ വിശുദ്ധ കുർബാനയാണ്. പഴയ ദിവസത്തിലെ വിശുദ്ധ കുർബാന പുരോഗതി ചെയ്തു. പുരോഗതി ചെയ്തപ്പോൾ ശമുവൽ ഇസ്രായേലിന് വേണ്ടി ആ യാഗത്തോടൊപ്പം അല്ലെ വിശുദ്ധ കുർബാനയോടൊപ്പം അല്ലെ കാഴ്ച അർപ്പണത്തോടൊപ്പം പ്രവാചകൻ ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഉത്തരമാണ്. ഇത് നമ്മുടെ ഒരു ആരാധനയുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാവുന്നതാണ് അല്ലെ. ഓരോ ജനങ്ങളുടെ പാപത്തിന് വേണ്ടി വിശുദ്ധ കുർബാന അച്ഛന് ക്രോറത്തിൽ അർപ്പിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് അച്ഛന് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നു, ബലി അർപ്പിക്കുന്നു. ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം ഉത്തരമറളുന്നു. നമ്മുടെയൊക്കെ ഈ വേദോത്സവത്തിൽ നമ്മൾ വായിക്കുന്ന സത്യങ്ങളും നമ്മുടെ ആത്മീക നമ്മുടെ സഭയിലെ ആരാധന രീതികളും തമ്മിലുള്ള ആഴമായ ബന്ധം ഒക്കെ നമ്മൾക്ക് തിരിച്ചറിയാൻ ഇത് ഈ ഭാഗങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ അവർ ചെയ്തു, അതിന് അങ്ങനെ പ്രാർത്ഥിക്കുക ഉത്തരമറളി. ഷൗവൽ ഹോമയോഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്റ്റർ ഇസ്രായേലിനെ പടക്കെടുത്തു എന്നാണ് പറയുന്നത്. ഷൗവൽ ഹോമയോഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്റ്റർ ഇസ്രായേൽ പടക്കെടുത്തു എന്ന് പറഞ്ഞാൽ അച്ഛനെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ തന്നെ എന്തുണ്ടായി? ഇസ്രായേൽ ജനങ്ങൾ ഫിലിസ്റ്റ് ജനം ഇസ്രായേലിനെ തോൽപ്പിക്കാൻ തക്കോളം യുദ്ധത്തിന് വേണ്ടി അടുത്ത് വരിക. അത് അപ്പുറം നമ്മൾ വായിക്കുന്നത് വലിയ ഒരു പ്രധാന കാരണം ഈ ജനങ്ങളൊന്നും ഒരുങ്ങിയില്ല. ഇസ്രായേൽ ജനങ്ങളൊക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ആ പുരോഹിതൻ കുർബാന അർപ്പിച്ചു അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന് ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുക. അവസരത്തിലാണ് ഈ ഫിലിസ്തീനെ മുഴുവൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നത്. ജനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ പുരോഹിതൻ ബലി അർപ്പിച്ചത് കൊണ്ടിരുന്നത് കൊണ്ട് ഇസ്രായേൽ ജനങ്ങളെ തോൽപ്പിക്കാൻ വന്ന ഫിലിസ്തീനോട് എന്താ ചെയ്യുന്നറിയാം? ദൈവം തന്നെ യുദ്ധം ചെയ്തു. ദൈവം തന്നെ അവിടെ യുദ്ധം ചെയ്യുക. നിങ്ങളൊന്ന് വായിച്ചു നോക്കുമ്പോൾ അതറിയാം. എന്നാൽ യഹോവ അന്ന് ഫിലിസ്തീനോട് മേൽ വലിയ ഒരു ഇടി മുടക്കി, അവരെ പരിഭ്രമിച്ച് അവർ ഇസ്രായേലിനോട് തോറ്റു എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഇസ്രായേൽ ജനങ്ങൾ യുദ്ധം ചെയ്യാൻ പോയാലും പത്രം ഉണ്ടാകുന്നില്ലായിരുന്നു, പക്ഷെ ദൈവം യുദ്ധം ചെയ്തു. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നമ്മുടെ ദൈവസ്ഥാനത്ത് പരാജയങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ വലിയ ആരാധന വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ വേദഭാഗത്ത് നമ്മൾ തിരിച്ചറിയുന്നത്. ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിന്റെ രീതി എങ്ങനെ? ഒരു ശക്തമായ ഇടി മുഴക്കി ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരായ എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇസ്രായേൽ ജനങ്ങൾ മിസ്രയേലിൽ നിന്ന് പുറപ്പെട്ട് ഫിലിസ്തീനെ പിന്തുടർന്നു. അവര് ജനങ്ങൾ പരിഭ്രാന്തരായപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ഒരുങ്ങി പുറപ്പെട്ട് ബേത്ത്കാരന്റെ താഴ്വര വരെ അവരെ സമുദ്രിച്ചു കളഞ്ഞെന്ന് പറഞ്ഞത്. ഒരു ജനതയെ മുഴുവൻ അവര് വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷങ്ങളായിട്ട് അവരനുഭവിച്ച പീഡ മുഴുവൻ അവർ അവസാനിപ്പിക്കുക. കാരണം ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവപുരുഷന് വേണ്ടി ദൈവം അവിടെ യുദ്ധം ചെയ്യുകയാണ്. പിന്നെ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പിന്നെ ശൗമൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേരിനും മധ്യേ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനസർ എന്ന് പേരിട്ടു. ഒരുപക്ഷെ വേദപുസ്തകത്തിലെ തന്നെ വേദപുസ്തക ചരിത്ര ഭാഗത്തെ അവിസ്മരണീയമായ ഒരു സംഭവമാണ് ഈ ഒരു ചിന്ത. ശൗമൽ പ്രവാചകന് അവിടെ ഒരു കല്ല് നാട്ടി. ആ കല്ല് എന്ന് പറയുന്നത് വലിയൊരു അടയാളമാണ്. എന്നും ആ കല്ല് കാണുമ്പോൾ സർവശക്തൻ ഫിലിസ്തീനെതിരെ യുദ്ധം ചെയ്ത വലിയൊരു യുദ്ധം ചെയ്ത് ഇസ്രായേൽ ജനങ്ങളെ സംരക്ഷിച്ച വലിയൊരു സംഭവത്തെ അനുസ്മരിക്കുകയാണ്. നമ്മൾ പാടാറുണ്ടല്ലോ ഈ പാട്ട് തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം. അതിന്റെ ആ പാട്ടിന്റെ ഒരു അടിസ്ഥാനം ഇവിടെ രൂപപ്പെട്ടു വന്നു. അപ്പം ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞത് ലേബനസർ എന്ന് പേരിട്ടു. അങ്ങനെ ഫിലിസ്തീൻ ഒതുങ്ങി പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. പിന്നെ കുറെ നാളത്തേക്ക് ഒരിക്കലും ഈ ഫിലിസ്തീൻ യുദ്ധം ചെയ്തിട്ടില്ല. കാരണം നമുക്കറിയാം മറ്റ് പല ഭാഗങ്ങളും ഇസ്രായേൽ ജനങ്ങളും ഫിലിസ്തീനുമായി യുദ്ധം ചെയ്തപ്പോഴൊക്കെ ഇസ്രായേൽ ജനങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ തോൽപ്പിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ഫിലിസ്തീൻ യുദ്ധത്തിന് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പത്ത് ശക്തികളൊക്കെ ഇസ്രായേൽ ജനങ്ങളെ പരാജയപ്പെടുത്താൻ വന്നിട്ടുണ്ട്. പക്ഷെ ഈ വേദഭാഗം നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നതോ പിന്നെ അടുത്ത കാലത്ത് എങ്ങും ഫിലിസ്തീന് ഇസ്രായേൽ ജനങ്ങളെ യുദ്ധം ചെയ്യാൻ വന്നിട്ടില്ല. അവർ പരാജയപ്പെട്ടു ഭയപ്പെട്ടു എന്ന് പറയുന്നത് കാരണം എന്താണെന്നറിയാമോ? ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ദൈവമാണ്. അതുകൊണ്ടാ അടുത്ത കാലത്തൊന്നും ഇസ്രായേൽ ഈ ഫിലിസ്തീൻ ജനങ്ങള് യുദ്ധം ചെയ്യാൻ കോണം കടന്നു വരാഞ്ഞത്. അവർ തുടർന്ന് വായിക്കുന്നുണ്ട്, അങ്ങനെ ഫിലിസ്തീൻ ഒതുങ്ങി പിന്നെ ഇസ്രായേൽ ദേശത്ത് വന്നതുമില്ല. ശമുവലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫിലിസ്തീനക്ക് വിരോധമായിരുന്നു. ഫിലിസ്തീനയുടെ യഹോവയുടെ കൈ, കാരണം സമൂഹത്തിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫിലിസ്തർക്ക് വിരോധമായിരുന്നു. കാരണം യഹോവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആരുമൂലം അതറിയാമോ? ഇസ്രായേൽ ജനങ്ങളുടെ ഗുണം കൊണ്ടൊന്നുമല്ല, അവരുടെ അവരെ വഴി നടത്തിയ നെടുന്തൂണായ ഒരു പുരോഹിതന്റെ സാന്നിധ്യമാണ് ആ ദേശത്തെ മുഴുവൻ നയിച്ചത് എന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപുരുഷനുണ്ടെങ്കിൽ അവിടെ ശക്തി ഉണ്ടാകുന്നുള്ളത് ഏറ്റവും വലിയ അടയാളമാണ്. ആ പിന്നെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ ആണ്ടുതോറും ബേഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ചു. അവിടങ്ങളിൽ വെച്ച് ഇസ്രായേൽ ന്യായപാലനം ചെയ്ത് രാമയിലേക്ക് മടങ്ങി തുടങ്ങും. അവിടെയായിരുന്നു അവന്റെ വീട്. അവിടെ വെച്ച് അവൻ ഇസ്രായേൽ ന്യായപാലനം നടത്തി വന്നു. യഹോവയ്ക്ക് അവിടെ യാഗപൂർവപ്പെടുന്നു. അപ്പം ഈ നല്ലൊരു ന്യായാധിപനായിരുന്നു പുരോഹിതന്. അദ്ദേഹം ബേഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ഒക്കെ ചുറ്റി സഞ്ചരിച്ച് അവിടെല്ലാം പോയി ജനങ്ങൾക്ക് ന്യായപാലനം ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മൾ ധരിക്കുന്നത് അവർ ചിലപ്പോൾ തല്ലുണ്ടാക്കുമ്പോൾ അവർക്ക് ന്യായം വിധിച്ചു കൊടുക്കും ആ അർത്ഥത്തിലല്ല. അതുകൊണ്ട് ന്യായപാലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം, അവർ ചെയ്ത തെറ്റുകൾ കുമ്പസാരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പറയുന്നത്. തെറ്റുകളെ ഏറ്റു പറഞ്ഞ് മനസ്സിലാക്കി അവരെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് അവരെ നേർവഴിക്ക് നയിച്ചു എന്നുള്ള സംഗതി തന്നെ ന്യായപാലനത്തിൽ കൂടെ. അത് ഗ്രൂപ്പായിട്ടുമുണ്ട്, വ്യക്തിപരമായിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ന്യായപാലനം ഒരു പുരോഹിതന്റെ ധർമ്മം അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ശമൂവേലിന്റെ പുത്രന്മാർ ശരിയായ നിലയിൽ ശമൂവേലിന്റെ പുത്രന്മാരുടെ കുറവുകളെ പറ്റിയാണ് വായിക്കുന്നത്. പിന്നെ നമ്മൾ വായിക്കുന്നത് ഈ ഇസ്രായേൽ ജനങ്ങളുടെ ഒരു രാജാവിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുമ്പാകെ അപേക്ഷിക്കുന്ന അത്രയും ഭാഗമാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ, ഈ ശമൂവേൽ പ്രവാചകന് രണ്ട് മക്കളുണ്ട്. ഒരുത്തന്റെ പേര് യോവേൽ എന്നാ, മറ്റതിന്റെ പേര് അബിയാം എന്നാ. ഈ രണ്ടു പേരും ഗുരുത്തം കെട്ടവരായിരുന്നു. പ്രവാചകൻ നല്ല പ്രവാചകൻ അല്ല, ഏലി പുരോഹിതന്റെ കാര്യം പറഞ്ഞതുപോലെ നല്ല പ്രവാചകനാണ്. പക്ഷെ ഉണ്ടായ മക്കൾ രണ്ടുപേരും ഗുരുത്തം കെട്ടവരാണ്. അതിനെപ്പറ്റി പറയുന്നുണ്ട് അവർ ദുരാഗ്രഹികളും കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കഴിഞ്ഞു. അപ്പൊ ന്യായാധിപനായ ഏറ്റവും ശ്രേഷ്ഠനായ ന്യായാധിപന്റെ മക്കൾ രണ്ടും അന്യായക്കാരാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്, ഇതുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പോട്ടെ, അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവർ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ജനങ്ങൾക്കൊക്കും സാധാരണ വന്നു വരുന്നത് മക്കള് അല്ലെങ്കിൽ കൊള്ളാവുന്നവരെ ചുമതലപ്പെടുത്തും. ശമൂവേൽ പ്രവാചകൻ രണ്ട് മക്കളെയും ഇസ്രായേലിന്റെ ന്യായാധിപനായിട്ട് ചുമതലപ്പെടുത്തിയില്ല. പക്ഷെ അവർക്ക് ന്യായം വിധിക്കാൻ അവർ കഴിഞ്ഞില്ല. കാരണം ന്യായം വിധിക്കത്തക്കോളം ഒരു ദർശനവും വെളിച്ചവും പ്രാർത്ഥനയും അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഈ പ്രാർത്ഥന ഇല്ലാതെ പോകുന്നുണ്ട് ഇങ്ങനായി പോയത്. അപ്പൊ അവർക്ക് ന്യായം വിധിക്കാൻ പറ്റാതെ പോയി. അങ്ങനെ വന്നപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ, നീ വൃദ്ധനായി, അവരോട് ശമൂവേൽ നീ വൃദ്ധനായി, നിന്റെ മക്കൾ കൊള്ളരാത്ത ഒരുപാടു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. ഒരുപക്ഷെ ഇസ്രായേൽ ജനതയുടെ വലിയൊരു തുടക്കമാണ് നമ്മളവിടെ കാണുന്നത്. അവരങ്ങനെ ഒരു രാജാവിന് വേണ്ടി അവര് ആവശ്യപ്പെട്ടു. ഒരിക്കലും അത് പ്രവാചകനെ ഇഷ്ടപ്പെട്ടില്ല, പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ല, ദൈവത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഉണ്ടായപ്പോഴും പ്രവാചകൻ യഹോവയെ പ്രാർത്ഥിച്ചു, അല്ലയോ ദൈവമേ, ഈ ജനങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്, എന്ത് ചെയ്യണം? ഉടനെ ദൈവം പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, അവർ ചോദിക്കുന്നത് ശരിയായ കാര്യമൊന്നുമല്ല. പക്ഷെ എങ്കിലും അവരെ നിന്നോട് അഭ്യർത്ഥിച്ചതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ചുമതലപ്പെടുത്തുന്ന പോലെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നീ അവർക്ക് വേണ്ടി ഒരു രാജാവിനെ കൊടുക്കണം. പക്ഷെ രാജാവിനെ കൊടുക്കുന്നതിന് മുമ്പ് ഒരു രാജാവ് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന അപകടങ്ങളെ പറ്റി നീ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ 10-ാം വാക്യം മുതൽ വായിക്കും, അല്ല 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ കാണുന്നത് എന്താണ് രാജാവിന്റെ ന്യായം. അവർ ഓരോന്ന് പറയുന്നുണ്ട്, ജനത്തോട് ശമൂവേൽ യഹോവയുടെ വചനങ്ങളിൽ അറിയിച്ച് പറയുന്നുണ്ട്, നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവ് ന്യായം ഇതായിരിക്കും, അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിച്ച് തേരാളികൾ കുതിരച്ചവരുമാകും. എന്താന്ന് വെച്ചാൽ ഇതിന്റെ മക്കളെ അവൻ ഉപയോഗിക്കുന്ന അർത്ഥത്തില്ല. പിന്നെ തന്നെ നിലകൃഷി ചെയ്യുവാനും വിള കൊയ്യുവാനും അവരെ ഉപയോഗപ്പെടുത്തും. നിന്റെ തമക്കളെ, നിന്റെ പുത്രിമാരെയൊക്കെ വേലക്കാരികളും തൈലക്കാരികളും വെപ്പുകാരികളും ഒക്കെ ആക്കി അവരെ മാറ്റും. നിങ്ങളുടെ മുതിർത്തോട്ടങ്ങളെയൊക്കെ അവരെ ഒളിവുതോട്ടങ്ങളാക്കും എന്ന് പറഞ്ഞ് അവർക്കൊണ്ട് നിങ്ങളുടെ ദശാംശങ്ങളെ അവർ പിടിച്ചു വരയ്ക്കും. അങ്ങനെയൊക്കെ ഒരു രാജാവ് വരുമ്പോഴ് അദ്ദേഹത്തിന്റെ അഭിപ്രായം മൂലം എന്താ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ഒക്കെ അവർ വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രാജാവിന്റെ സാന്നിധ്യമാണ്. അവർ നിർബന്ധം പിടിക്കുന്നു, അങ്ങനെ രാജാവിനെ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഈ ശമൂവേൽ പ്രവാചകനോട് കൽപ്പിക്കുന്നു. അങ്ങനെ രാജാവിനെ കള തീരുമാനം വരികയാണ്. പിന്നെ 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈ ശൗലിനെ തെരഞ്ഞെടുക്കുന്നതായിട്ടാണ്. ശൗൽ രാജാവിന് ആദ്യത്തെ രാജാവ്, ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാണ് ശൗല്. ശൗലിനെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയാവുന്ന ഒരു കഥ തന്നെയാണ്. ഫുൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വേണം അവിടെ നിന്നൊരു ചോദ്യം നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് നമുക്ക് ചോദിക്കാവുന്നതാണ്, ശമൂവേലിന്റെ മക്കളുടെ പേരെന്താണ്, അവരെന്തുകൊണ്ടാണ് ജനങ്ങൾ സ്വീകരിക്കാതിരുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ഉത്തരവാദിത്തം നമുക്ക് വായിക്കാൻ തന്നെ പിടി കിട്ടും. ഇവിടെ കീശ് ശമൂവേൽ 6-ാം മകനായിരുന്നു, കീശിന്റെ മകനായിരുന്നു. അവർ ഏത് ഗോത്രക്കാരനായിരുന്നു, ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. കീശ് 6-ാം മകനായിരുന്നു, അബിയേലിന്റെ മകനായിരുന്നു. അപ്പം ഈ ശൗലിനെ തെരഞ്ഞെടുക്കുന്ന ഭാവമൊക്കെ ഉണ്ട്. വളരെ ദരിദ്രനായ മനുഷ്യനാണ് ഈ ശൗലിന്റെ പിതാവ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കഴുതെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ കഴുതെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഈ ശൗലിനെ ഒരു പരിചാരകനെ നിയമിക്കുന്നു. ആ അദ്ദേഹത്തിനൊപ്പം ഈ ശൗലും യാത്രയാവുകയാണ്. ഇതൊരു ദൈവത്തിന്റെ കൽപ്പ ഒരു മുൻകൂട്ടിയുള്ള പദ്ധതി പ്രകാരമാണ്. അങ്ങനെ ഇവര് യാത്ര ചെയ്ത് പലയിടത്തും പോയിട്ടും ഈ കരുതെ കണ്ടെത്തുന്നില്ല. അവർ തിരിച്ചു പോകാനായിട്ട് ഈ ഷൗൽ പറയുമ്പോൾ ഈ കൂടെ ഉള്ള ദാസം പറയുന്നുണ്ട്, അല്ലയോ യജമാനെ പോകരുത്, ഈ പട്ടണത്തിൽ ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകാനുള്ള വഴി അവൻ പക്ഷെ പറഞ്ഞു തരുമെന്ന് പറയുന്നത് ഷൗലിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അവനെ ഷൗല് ചോദിക്കുന്നുണ്ട്, അയ്യോ ഈ ദൈവപുരുഷനോടൊക്കെ ഞാൻ സമ്മാനം ഒന്നും വാങ്ങിച്ചില്ലല്ലോ. അപ്പൊ ഇദ്ദേഹം പറയാം, എന്റെ കയ്യിൽ ഒരു വെള്ളിക്കാശുണ്ട്, അത് നമുക്ക് കൊടുക്കാം. ഇതൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചിന്തയാണ്. നമ്മൾ ദൈവപുരുഷന്മാർ, ദൈവപുരുഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യ സാധ്യതയുണ്ട്, അതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. പ്രതിഫലം വാങ്ങിക്കാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പറയുന്ന ആളുകളാണ് ദൈവപുരുഷന്മാര്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പലയിടത്ത് വരികയാണെങ്കിലും അങ്ങനെയുള്ള വിശുദ്ധന്മാർക്ക് ദൈവപുരുഷന്മാരാണ്. അവരുടെ അടുത്ത് ചെല്ലുമ്പോഴ് ഒത്തിരി ജീവിതത്തിലെ നേരത്തെ തെറ്റിപ്പോയ പാതകളൊക്കെ കാണിച്ചു തരേണ്ടപ്പോഴും കഴിവുള്ളവരാണ്. പക്ഷെ അവരിടത്ത് പോകുമ്പോൾ നമ്മൾ കാഴ്ചകളോട് പോകണം എന്നുള്ള അതിന്റെ പറ്റില്ല, അത് സമ്മാനം കൊണ്ട് പോകുക, അത് അവർ വാങ്ങിക്കത്തില്ല. പക്ഷെ സമ്മാനം കൊണ്ട് പോകുക, കാഴ്ചയോടുകൂടി പോവുക എന്നുള്ള ഒരു ചിന്ത നമുക്ക് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നേർച്ചയോടുകൂടി സമീപിക്കുക എന്നുള്ളതിന്റെ ഒരു ചിന്തയെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർ പോകുന്നു. ഇവർ പോകുന്ന ആൾക്കാരുടെ തന്നെ ഈ ഷൗലിന് ഷൗൽ പ്രവാചകന്റെ ദൈവത്തിന് അരുളപ്പാട് ഉണ്ടാകുന്നുണ്ട്. ആ ഭാഗം വായിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകും. ഷൗൽ അങ്ങനെ ഒരു പട്ടണത്തിൽ വെച്ച് ഷൗൽ പ്രവാചകനെ കാണുന്നു. ഞങ്ങൾ ദർപ്പകനെ അന്വേഷിച്ച് വന്നതാണെന്ന് പറയുന്ന സാധ്യത ഞാൻ തന്നെയാ, നീ പോരാ പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഈ ഷൗല് ഈ ഷമുവേൽ ഷൗലിനെ കാണുകയും ഈ ഷൗലിനോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ തർക്കവണ്ണം തെരഞ്ഞെടുക്കുന്നു. അപ്പോഴൊന്നും ഷൗലിന്റെ കാര്യം മനസ്സിലായില്ല. അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതെന്ന് നീ അല്പം നിൽക്കുക, ഞാൻ നിന്നെ ചില കാര്യങ്ങൾ സമ്മതപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഈ ഷൗല് സമ്മതിക്കാതിരിക്കുന്നുണ്ട്, ഞാൻ കഴിവില്ലാത്തവനാ, എന്റെ കുടുംബം ചെറുതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ഷൗൽ പ്രവാചകന് ഈ ഷൗലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ഈ ഒമ്പതാം അധ്യായത്തിന്റെ അവസാനം. ഇതിന് കൂടുതൽ കിസ്റ്റർ ചോദിക്കാൻ ചോദ്യങ്ങളൊന്നും അധികമൊന്നുമില്ല, എങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ അത് വായിച്ച് അതിനകത്ത് എടുക്കാവുന്നതാണ്. ഞാൻ സമയം കഴിഞ്ഞതുകൊണ്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചോദിക്കൂ. ശാന്തമാമയുടെ അറിയിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൗകര്യമാകും. ഒരുവരും ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല, ക്വിസ് ഒന്ന് മാത്രം കുറച്ച് ചോദ്യം കൊടുത്ത് പറയാതെ ഞാൻ ചില സാഹചര്യങ്ങൾ പ്രധാനപ്പെട്ട ചില ഈവൻസ് നമ്മൾ അത് ഒന്ന് ധ്യാനിക്കുമ്പോൾ അല്ലെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിനെ തട്ടി നിൽക്കും. അതുകൂടാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതിനകത്ത് സംബന്ധിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളെ പി സി വനസിന്റെ ക്ലാസ്സാണെന്നുള്ള കാര്യം എനിക്കറിയാം. മാതൃക വാരങ്ങൾ എല്ലാവരും സത്യോടുകൂടി ആ ക്ലാസ്സിൽ സംബന്ധിക്കത്തക്കാവണം, ശ്രദ്ധിക്കണം എന്ന് ഉറപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും ദൈവസ്ഥാനത്തിൽ അവർക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായവരെ നോമ്പിലേക്ക് ഒരുങ്ങത്തക്കാവണം. എല്ലാവരും ഈ ദിനങ്ങളിൽ അത് പ്രാർത്ഥിക്കുകയും അതിനെ വരവേൽക്കത്തക്കാവണം, ഇപ്പോഴേ ഒരുങ്ങത്തക്കാവണം പ്രത്യേകമായിട്ട് ഓർക്കണം എന്ന് ഉറപ്പിച്ചതുകൊണ്ട് വാക്കുകൾ ഉപസ്കരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പറയാനുണ്ടോ ജിജി?
ഞങ്ങളെ
കാത്തുകൊള്ളണമേ, ഞങ്ങളെ മറച്ചുകൊള്ളണമേ, ശുദ്ധ കുടുംബം ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവർത്ത കാലുവെക്കൽ നേരത്തിൽ എല്ലാ സമയത്തിലും ദൈവത്തിന്റെ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. നന്ദി. ദൈവത്തിന്റെ സ്നേഹവും ഏകനാഥന പുത്രനുമരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാണ്. ഞങ്ങൾ എല്ലാവരുടെ മേലും ഈ കൂട്ടായ്മയുടെ മേലും സഹകരിക്കുന്നവരുടെ മേലും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ മേലും എന്നെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുവാറാകണമേ. എനിക്കൊരു അറിയിപ്പോടെ പറയാനുള്ളത്, നിങ്ങൾ ദയവായിട്ട് എന്നെ കേൾക്കുന്ന ആളുകൾ നിങ്ങളുടെ പള്ളികളിലെ മറ്റാളുകളെയും ഈ ക്ലാസ്സുകളിലൊക്കെ കയറാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കണം. നമ്മൾ വലിയ ക്ലാസ്സുകളൊന്നും നമ്മൾ എടുക്കാറല്ല, അല്ല ഇതുകൊണ്ട് നമ്മൾ വലിയ വിശുദ്ധരാകും എന്നുള്ള ധാരണ ഉണ്ടെന്നല്ല, എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി മനസ്സിലാക്കാനും കിട്ടാനും പ്രത്യേകിച്ച് പി സി വർഗന്റെ ക്ലാസ് പ്രയോജനം ചെയ്യും. നിങ്ങൾ ഒരാള് മറ്റൊരാളെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടി നന്മ ഉണ്ടാകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും മറ്റ് ഇതിൽ കയറാത്ത ആളുകളുണ്ട്, അവരെയൊക്കെ ഇത് പറഞ്ഞ സമയമുള്ള ജോലിയിലാണെങ്കിലും കയറാമെന്നുള്ളത് ഉള്ളൂ. ഇനി തിരക്കൊന്നുമില്ല സമയത്താണെങ്കിൽ ജോലിക്ക് പ്രയാസം ഉണ്ടാകാത്ത വിധത്തിൽ എന്ത് തന്നെയാണെങ്കിലും ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം എല്ലാവരും അതിന് ശ്രമിക്കണം, അതിനായിട്ട് ഒരുങ്ങണം എന്ന് ഉള്ള സ്നേഹത്തോട് അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
Thank you.